പതിനാല് സൂറത്തടങ്ങിയ ഖുർആനാണ്, വിശുദ്ധ ഖുർആനാണ്. ഇതുകൊണ്ടാണ് നമ്മളിവിടെ നേരിടാം, ഇവരെ നേരിടാൻ പോകുന്നത് ഈ അടിസ്ഥാനത്തിലാണ്. അതിന്റെ പേരിൽ, ഖുർആന്റെ പേരിലുള്ള പേടിയാണ്. അവിടെ അബൂഹുറൈറ പറഞ്ഞ്, ബുഹാരി പറഞ്ഞ്, മുസ്ലിം പറഞ്ഞു എന്നൊന്നും പറഞ്ഞ കാര്യം ശരിയാവില്ല. അബൂഹുറൈറയും ബുഹാരിയും മുസ്ലിമും എന്താ പറഞ്ഞെന്ന് ചോദിക്കും, ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയണം. എന്താ പറഞ്ഞ പറഞ്ഞോണ്ട്? അബൂഹുറൈറയും ബുഹാരി മുസ്ലിം പറഞ്ഞോണ്ട്? ബുഹാരി മുസ്ലിം എന്തിനു വേണ്ടി ഉണ്ടാക്കി? എന്തിനു വേണ്ടിയാണ് ബുഹാരി മുസ്ലിം ഇവിടെ ഇറക്കുമതി ചെയ്തത്? എന്നാണ് ബുഹാരി മുസ്ലിം ഉണ്ടായത്? അതിൽ അബൂഹുറൈറ പറയുന്ന ഹദീസുകൾ എന്ത്? നബി മല വിസർജനം ചെയ്താൽ നബി ആസനം കഴുകാറില്ല എന്ന് പറഞ്ഞുണ്ടാക്കിയ ആളാണ് അബൂഹുറൈറ. മല വിസർജനം ചെയ്താലേ നബി ചന്തി എഴുകലില്ല എന്ന് പറഞ്ഞുണ്ടാക്കിയ ആളാണ് അബൂഹുറൈറ. പിന്നെ നബിക്ക് തലക്ക് ലെക്കില്ലാതായി എന്നതായി ജീവിച്ചിരിക്കുന്ന ബുഹാരി മുസ്ലിമിൽ, തലക്ക് ഒരു ജൂതൻ ചേർച്ചിട്ട് നബിക്ക് തലക്ക് വെളിവില്ലാതായി പോയി കുറെ ദിവസങ്ങളോളം എന്ന് ജീവിച്ചിരിക്കുന്ന ബുഹാരി മുസ്ലിമിൽ. ഒമ്പത് ഭാര്യമാരെടുത്തും പോരാ ചില ദിവസങ്ങളിൽ നബിന്റെ പണി. ഒമ്പത് ഭാര്യമാരുണ്ടെന്ന് പറഞ്ഞു. മാത്ര ഈ ഒമ്പത് ഭാര്യമാരെയും ഒരേ ദിവസം കാമശമനത്തിന് ഉപയോഗിക്കുന്ന പണിയായിരുന്നു കാര്യാട്ടി ഇസ്ലാമത പ്രബോധനം എല്ലാം ഒപ്പരെ പണി നിയോഗിച്ചിരിക്കണം. ഇവിടെ ബുഹാരിയിലെ ഈ ഒമ്പതും കഴിഞ്ഞതിനു ശേഷം പത്താമത്തൊരു പെണ്ണിന്റെ വീട്ടിൽ, ഉമ്മുഹറാം എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങലും അവളെ കൊണ്ട് സാപ്പാടുണ്ടാക്കിക്കലും ആ സാപ്പാടടിക്കലും അത് സാപ്പിടലും അവിടെ കിടന്നുറങ്ങലും അവളെ കൊണ്ട് മുടി വാർന്നിടിക്കലും പേൻ നോക്കിക്കലടക്കം ചെയ്തിരുന്നോ നബി ആരെ കൊണ്ട്? ഒരന്യസ്ത്രീയായ ഉമ്മുഹറാം എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കൊണ്ട്. ആ പെണ്ണേതാണ്? മിൽഹാൻ എന്ന് പറയുന്ന ഒരാളുടെ മകളായിരുന്നു. ഉബാദത്ത് ബിസ്സാമിത്തി എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യയാണ്. അപ്പൊ നബിക്ക് യാതൊരു ബന്ധവുമില്ല. നബിന്റെ പെങ്ങളോ പെങ്ങളോ കുട്ടിയോ അല്ലെങ്കിൽ നബിന്റെ കെട്ടുപറയാങ്കിലും ചെയ്തിട്ടുള്ള പെണ്ണോ ഒന്നുമല്ല. ഒരന്യ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് ഉമ്മുഹറാം എന്ന് പറയുന്ന പെണ്ണ് മുസ്ലിം ബുഹാരിയിൽ പറഞ്ഞിരിക്കണം. അവിടെ പോയിട്ട് ഉറങ്ങലുണ്ട്, ഉച്ചക്കോ രാത്രിയോ വ്യക്തമാക്കില്ല, രാത്രി ആയിരിക്കും ചിലപ്പോ. അപ്പൊ അവിടെ പോയി കിടന്ന് ഉറങ്ങലുണ്ട്, സാപ്പാടടിക്കലുണ്ട്, പെണ്ണിനെ കൊണ്ട് മുടി വാർന്നിടിക്കൽ പോലും പേൻ നോക്കിക്കൽ പോലും ചെയ്യലുണ്ടെന്ന് ആരെഴുതി വെച്ചു? ബുഹാരി എഴുതി വെച്ചു, മുസ്ലിം എഴുതി വെച്ചു. ഒരു സ്ഥലത്തോ രണ്ട് സ്ഥലത്തോ? ഒരു സ്ഥലത്തോ രണ്ട് സ്ഥലത്താണോ എഴുതി വെക്കുന്നത്? ബുഹാരിയിൽ തന്നെ രണ്ട് സ്ഥലത്ത് എഴുതി വെച്ചിരിക്കണം, മുസ്ലിമിൽ രണ്ട് സ്ഥലത്ത് പറയും. അബൂദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജാ ഇവര് മുഴുവൻ എഴുതി വെച്ചു നബിന്റെ മേൽ ഈ കള്ളാരോപണം എഴുതി വെച്ചു. അങ്ങനെ ഇതൊക്കെ കൂടി പുറത്തിയാടിയപ്പോൾ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയത് എന്താണ്? ഇപ്പൊ നബിനെ പറ്റി ഇങ്ങനത്തെ ഒരു ആരോപണം ഉണ്ടാക്കി തീർത്തു പറഞ്ഞപ്പോ അപ്പോ ഒരാണ് മേപ്പെട്ട് നോക്കി. അപ്പൊ പറഞ്ഞു, എന്താ ഇപ്പൊ കാരണം സംഗതി? ഏ, അത് നബിന്റെ ഒരു എളിയുമായിരുന്നു, നബിന്റെ മുലകുടി ബന്ധത്തിലുള്ള ഒരു എളിയുമായിരുന്നു, അതിപ്പോ എത്ര പ്രശ്നം ആക്കണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞു. നബിന്റെ എളിയമ്മ അങ്ങനെ നബിക്ക് അങ്ങനെ മുലകുടി ബന്ധത്തിൽ ഈ ഉമ്മു ഹറാം എന്ന് പറഞ്ഞ, ഉമ്മു ഹറാം എന്ന് പറഞ്ഞ പെണ്ണിന്റെ ജ്യേഷ്ഠത്യോ മറ്റോ മുല കൊടുത്ത് വർത്താനില്ലല്ലോ. അല്ല, ആ നബി അല്ല, നബിന്റെ വാപ്പയിരുന്നു എന്ന് പറഞ്ഞു. ഇത് വാക്ക് മാറ്റം നോക്കണം, വാക്ക് മാറ്റം നോക്കണം. നബിയല്ല, നബിന്റെ വാപ്പയാണ് മുലോടിച്ചെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഏ, വാപ്പാനെ പറ്റി അങ്ങനത്തെ ഒരു ചരിത്രം ഇല്ലല്ലോ. അങ്ങനല്ല നബിന്റെ, അതല്ല നബിന്റെ ഉപ്പാപ്പയാണ് ആ പെണ്ണിന്റെ ജ്യേഷ്ഠത്തിനെ മുലോടിച്ചത്. ആ ഉപ്പാപ്പ മുലോടിച്ച വഴിയിൽ കൂടി നബിക്ക് രക്തബന്ധമുണ്ട്, അല്ല മുലോടി ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അറിഞ്ഞത് നബി മക്കക്കാരനാണ്. മനസ്സിലാക്കണം കേട്ടോ, സംഗതി മനസ്സിലാക്കണം. നബി ജനിച്ചതും നബിന്റെ ഉപ്പ ജനിച്ചതും നബിന്റെ ഉപ്പാപ്പ ജനിച്ചതും ഒക്കെ മക്കത്തായിരുന്നു എന്ന് പിന്നീടാണ് ഇവ ഈ പറയുന്നവരറിഞ്ഞത്. അപ്പൊ മക്കത്ത് നിന്ന് പിറക്ക ഈ ഉമ്മുഹറാം തന്നെ പെണ്ണിന്റെ മുരടിക്കാൻ മദീനത്തേക്ക് വരാൻ തന്നെ ഇതെങ്ങനെ നടക്കൂ? എന്താ പോയി പറഞ്ഞിണ്ടാക്കണേ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ്, അത് ശരി, അതങ്ങനൊന്നുമില്ല. നബിക്ക് ഏത് പെണ്ണിന്റെ അടുത്തും പോവാമെന്നോ? എഴുതി വെച്ചു, എഴുതി വെച്ചു. നബിക്ക് ഏത് പെണ്ണിന്റെ അടുത്തും പോവാം, അത് നബിന്റെ പ്രത്യേകതയാണെന്ന് എഴുതി വെച്ചു. സഹീഹ് മുസ്ലിമിന്റെ ശർഹേ നബവി എന്ന് പറയുന്ന, നബവി എന്ന് പറഞ്ഞ ആളെ എഴുതിണ്ടാക്കിയ സഹീഹ് മുസ്ലിമിന്റെ വ്യാഖ്യാനത്തിൽ അത് എഴുതി വെച്ചിരിക്കണ്. അഹ്ലുൽ ഹദീസ് എഴുതി വെച്ചിരിക്കുന്ന മറ്റു ഗ്രന്ഥങ്ങളിലും നബിക്ക് ഏത് പെണ്ണിന്റെ അടുത്തും പോവാം. ഇത്തരത്തിലുള്ള ചപ്പ് ചവർ ബുഹാരി മുസ്ലിം പ്രമാണാക്കിയിട്ടുണ്ട്. വന്നാൽ ഞാനൊന്നും ചെയ്തിലെടുക്കും, പക്ഷെ സമുദായം ഒന്നും ചെയ്തില്ല, പക്ഷെ വെറുതെ പോകാൻ പറ്റുമോ? ഇതൊന്ന് തീരുമാനിക്കണ്ടേ? ഇത്തരത്തിലുള്ള ബുഹാരി മുസ്ലിമും തീരുമാനിക്കണ്ടേ? എന്തിനാണ് ഈ ബുഹാരി മുസ്ലിമും? ഓരോ വിഷയങ്ങൾ ചോദ്യങ്ങളാണെന്ന് വിചാരിക്കരുത്, സംസാരിക്കേണ്ട വിഷയങ്ങൾ. നമുക്ക് കുറേയധികം വിഷയങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. അതിങ്ങനെ ഓരോന്നോരോന്ന് ഓർമ്മപ്പെടുത്താൻ, എന്നൊക്കെ പറയണമെന്നുള്ള ഓർമ്മപ്പെടുത്താല്ല, വേറെ ചോദ്യങ്ങളൊന്നുമില്ല. ചോദ്യങ്ങൾക്കൊക്കെ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് കേൾക്കാം, പക്ഷേ അതിന് വേദി വേറെ. ഇന്നിവിടെ പ്രഭാഷണ ദിവസമാണ്. ഇന്ന് ചോദ്യോത്തരത്തിന് വേണ്ടി ആരും വന്നിട്ടില്ലല്ലോ, വരുമ്പോൾ നമ്മൾക്ക് ചോദ്യം തന്നെ. ഇന്നിപ്പോ പ്രഭാഷണം, ആ പ്രഭാഷണത്തിന്റെ വിഷയങ്ങൾ ഓർമ്മിപ്പിക്കാന്ന് മാത്രം. അപ്പൊ എന്ത് പറഞ്ഞു? നബിക്ക് ഏത് പെണ്ണിന്റെ അടുത്തും പോവാന്ന് എഴുതി വെച്ചു ആര്? ബുഹാരി മുസ്ലിമിന്റെ വ്യാഖ്യാന ഗ്രന്ഥക്കാരെഴുതി വെച്ചു നബിക്ക് ഏത് പെണ്ണിന്റെ അടുത്തും പോവാം.
അതിന് ഹസായിസ് എന്നാ പേര്. നബിന്റെ ഹസായിസിൽപ്പെട്ടതാണ് കള്ളുടിക്കണം. നബി കള്ളുടിച്ചെന്ന് എഴുതി വെച്ച് ഈ ബുഹാരിയുടെ തുടക്കാരൻ ഹുമൈദി അദ്ദേഹത്തിന്റെ മുസ്ലിം എന്ന കിതാബിൽ നബി കള്ളുടിച്ചെന്ന് എഴുതി വെച്ചു. ഏത് കൊല്ലം? ഈ 8 കൊല്ലം വരെ കള്ളുടിച്ചു. 5 കൊല്ലം കള്ള് ഹറാമാക്കിയിരിക്കണം. അപ്പൊ 3 കൊല്ലം കള്ള് കട്ടുടിച്ചു എന്നായി അല്ലേ? അള്ളാനെ കട്ടിട്ട് വേണം അള്ളാനെ കാക്കാൻ പറ്റൂ. ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ നബിയെ സംബന്ധിച്ച് 6 വഷളത്തരങ്ങൾ ബുഹാരിയിലും മുസ്ലിമിലും അബൂദാവൂദ് തിർമിദി നസായി ഇതിലൊക്കെ ഏകകണ്ഠമായിട്ട് നബി പെണ്ണിന്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങിയതടക്കം ഏകകണ്ഠമായിട്ട് എഴുതി വെച്ച ഈ കിതാബുകൾ എന്തിനു വേണ്ടി ഉണ്ടാക്കിയെന്ന് നമ്മൾക്കറിയണം. അതറിയൽ അത്യാവശ്യം. ഇവിടെ 3 നേരം 5 നേരം എന്നുള്ള പ്രശ്നം അതിനെപ്പറ്റി തുടങ്ങിയ പ്രധാനപ്പെട്ട വിഷയം നമസ്കാരം 3ോ 5ോ എന്നുള്ള വിഷയം. അതിനു മുമ്പ് വേറൊരു കാര്യം പറയാനുണ്ട്. നമസ്കാര ഇസ്ലാമിനെ സംബന്ധിച്ച് പൊതുവായിട്ട് ആ മുസ്ലിം സുഹൃത്തുക്കളും ഈ സദസ്സിൽ ബന്ധപ്പെട്ട ചില ആൾക്കാരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർക്കും കൂടി മനസ്സിലാവേണ്ട ചില കാര്യങ്ങൾ ഖുർആനിൽ നിന്ന് പറയാൻ അത് ഞങ്ങൾ കമ്മിറ്റി ഇതന്നെ അത് വിഷയം പറയേണ്ടതുണ്ട് എന്ന അഭിപ്രായം എന്താണ്. അതനുസരിച്ച് ഒരു 2-3 കാര്യങ്ങൾ പറയാം. മറ്റുള്ള മതക്കാരോട് ഖുർആനിന്റെ സമീപനം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ഇത്തരം ചില ഉദ്ധരണികൾ പ്രസക്തമായ ഖുർആനിലെ ചില സൂക്തങ്ങൾ എല്ലാവരും ഓർമ്മിക്കുന്നതെന്ന് വേറൊരു വിഷയം കൂടി ആ കൂട്ടത്തിൽ പറഞ്ഞതാണ്. ഒന്നാം കത്തല മോമിനൻ ഹത്താൻ, ഒരു മനുഷ്യൻ ഒരു സത്യവിശ്വാസി മുസ്ലിമിനെ ഒരാൾ അബദ്ധത്തിൽ കൊന്നു. വെച്ച് വെടിവെച്ചപ്പോ മാലിന് വെടിവെച്ച് കൊണ്ടത് ഏതോ ഒരു പാവപ്പെട്ട മുസ്ലിമിന്റെ മേലാ കൊണ്ടത് മരിച്ചു. എന്നാൽ ഹരിയൊരു റക്കബത്തി മോമിനത്തിന് ഓതിയത്തും മുസ്ലിമത്തിന് ഇല്ലാഹരി അതിന് ശരിക്കും നഷ്ടപരിഹാരം കൊടുക്കണം. ഒരു അടിമുണ്ടെങ്കിൽ അടിമനെ മോചിപ്പിക്കുമ്പോണോ അല്ലെ അതിനുള്ള സംഖ്യ കൊടുക്കണം. പടിമില്ലാത്ത കാലത്ത് അതിനുള്ള സംഖ്യ കൂടി കൊടുക്കണം. പിന്നെ ഫൈൻകാനമിൻ കൗമിൻ അതുവിൽ നിൽക്കും ഒഹോമോമിൻ. ഇനി ആ കൊല്ലപ്പെട്ട ആള് അബദ്ധത്തിൽ കൊല്ലപ്പെട്ട ആള് ശത്രുപക്ഷത്തേക്ക് വെടിവെക്കുന്ന അവസരത്തിൽ അവിടെ അതിന്റെ ഇടയിൽ പോയിട്ട് ഒരു മുസ്ലിം കൂറുമാറിയിട്ടോ ഏതോ നിരക്ക് നിന്നിരുന്നു. കൂറുമാറിയിട്ടോ അവര് അബദ്ധത്തിൽ നിന്ന് വിചാരിക്ക ശത്രുപക്ഷത്താ പോയി നിന്നത്. അങ്ങനെയാണ് അബദ്ധത്തിൽ ഈ മുസ്ലിമിന്റെ വെടിയേറ്റ് അല്ലെങ്കിൽ വാളുകൊണ്ട് മരണപ്പെട്ടത് എങ്കിൽ അതിനും ഒരടിമയെ മോചിപ്പിക്കാം, നഷ്ടപരിഹാരം കൊടുക്കണ്ട. കാരണം ചേരി മാറി നിന്നു, പിന്നെന്താ നഷ്ടപരിഹാരം? ചേരി മാറി നിന്ന പിന്നെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടില്ല. കുറേ പറയാം. പിന്നെ നമുക്ക് മനസ്സിലാവേണ്ട വേറെ പ്രധാനപ്പെട്ട കാര്യം പറയണം. വൈകാനും കൗമിയും ബൈനക്കും മീഥാക്കും. ഇങ്ങനെ ചേരി മാറി നിന്ന കൂട്ടത്തിൽ ഒരാളെ അബദ്ധത്തിൽ കൊലപ്പെടുത്തിയാൽ പോലും അതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്ന അതേ ഖുർആൻ പിന്നെ പറയുന്നത് എന്താണെന്നറിയോ? പരസ്പരം സന്ധിയിൽ ഭാരതീയരെ പോലെ ഇവിടുത്തെ മുസ്ലിമീങ്ങളും അമുസ്ലിങ്ങളും ഭരണഘടനാ അടിസ്ഥാനത്തിൽ നമ്മൾ സന്ധിയിലാണ്. നമ്മളെല്ലാവരും ഏകോപിച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ നമ്മളുള്ള ഭൂരിപക്ഷം ചേർന്നുണ്ടാക്കിയ ഒരു ഭരണഘടനയുടെ കീഴിലാണ്. അത് സമ്മതിച്ചുകൊണ്ടാണ് ഭാരതീയരോട് ജീവിക്കുന്നത്, മുസ്ലിമോ അമുസ്ലിമോ ഒക്കെ. അങ്ങനെ ഒരു മീഥാക്കിന്റെ അടിസ്ഥാനത്തിൽ, ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കക്ഷി, ജൂതനാലും വേണ്ട, ക്രിസ്ത്യനാലും വേണ്ട, ഹിന്ദു ആലും വേണ്ടില്ല, നാരാലും വേണ്ട, നമ്പൂരിയാലും വേണ്ട, ഒരു മുസ്ലിമും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ഏറ്റുമുട്ടിയെന്ന് വിചാരിക്കാം, സംഭവം അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കല്ലേ. അതിന് ഖുർആനുള്ള വിധി എന്താണെന്ന് അത് നമ്മൾ മനസ്സിലാക്കണം. ഖുർആനാണോ ഈ കൊല്ലാൻ പറഞ്ഞത്, അല്ലെങ്കിൽ വർഗീയത ഉണ്ടാക്കാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ലഹള ഉണ്ടാക്കാൻ പറഞ്ഞത്? അതല്ല ഖുർആൻ ഇതിന് പരിഹാരം ഉണ്ടാക്കുകയാണോ ചെയ്യുന്നതെന്ന് മനസ്സിലാവാനാ പോയി പറഞ്ഞത്. അങ്ങനെ പരസ്പരം ഉടമ്പടിയിലും സൌഹാർദ്ദത്തിലും കഴിഞ്ഞുകൂടുന്ന ആളുകൾ തമ്മിൽ സംഘടന ഉണ്ടായെന്ന് വിചാരിക്കണ്ടാവോ? അങ്ങനെയാണ് ഒരാളെ കൊന്നതെങ്കിൽ ആദ്യം ഒരു മുസ്ലിം ഒരു മുസ്ലിമിനെ കൊന്നാൽ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞ അതേ നഷ്ടപരിഹാരം ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനെ കൊന്നാലും കൊടുക്കണമെന്ന് ഖുർആൻ, ഏത് 4:92 ഖുർആനായി പറയും. ഇങ്ങനത്തെ ഖുർആനെ സംബന്ധിച്ച് എന്ത് ആക്ഷേപിക്കാൻ കഴിയുന്നു? ഒരു മുസ്ലിം ഒരു മുസ്ലിമിനെ കൊന്നാൽ, അബദ്ധത്തിൽ കൊന്നാൽ അതിനെന്താണ് പ്രായശ്ചിത്തമായിട്ട് നൽകേണ്ടതെങ്കിൽ അതേപോലെ തന്നെ ഒരു മുസ്ലിം ഉടമ്പടിയിൽപ്പെട്ട സൗഹാർദ്ദത്തിൽ കഴിയുന്ന ഒരു രാഷ്ട്രത്തിൽ കഴിയുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയക്കൊള്ളുന്നില്ല, അത് ചൈനക്കാരിൽപ്പെട്ട ആൾക്കാരായിട്ട് നമ്മൾ ഉടമ്പടി ഉണ്ടായി, തിബത്തുകാരെ പറ്റി ദലാലന്മാരോട് ഉടമ്പടി ചെയ്തു എന്നാലും ശരി, ഒരു ഉടമ്പടിയിൽ കഴിയുന്ന ആൾക്കാർ തമ്മിൽ മുസ്ലിമോ അമുസ്ലിമോ നോട്ടല്ല, മുസ്ലിം മുസ്ലിമിനെ കൊന്നാലും അതിനും വേണം പ്രായശ്ചിത്തം 1 ലക്ഷമോ 2 ലക്ഷമോ ഉറുപ്പിയാണെങ്കിൽ അത് കൊടുത്തോളണം. അതേ അവസരത്തിൽ കൊല്ലപ്പെട്ട മുസ്ലിമല്ല ആരായിരുന്നു, കൊല്ലപ്പെട്ട ഒരു ഹിന്ദു നഷ്ടപരിഹാരം കൊടുക്കണോ? അവിടെ ഭരിക്കുന്നത് ഉമർ ഖത്താബാണെന്ന് വിചാരിക്കുക, അല്ലെ ടിപ്പു സുൽത്താനാണെന്ന് വിചാരിക്ക, അല്ലെങ്കിൽ അക്ബറാണെന്ന് വിചാരിക്കുക. ഇസ്ലാമിന്റെ വിധി എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഖാദിയർക്ക് എന്താ മറുപടി പറയാനുള്ളത്? ഞാൻ അബദ്ധത്തിൽ ഒരു വെടിവെച്ചു, ഇന്നലെ ഒരു വെടിവെച്ചു, അതാരായിരുന്നു? അത് പോക്കർ, നമ്മളെ മുഹമ്മദ്, ശരിയായൊരു മുഹമ്മദ് ആയിരുന്നു, നിൽക്കുന്ന ആളായിരുന്നു, അബദ്ധത്തിൽ കൊണ്ടു അയാളെ. അക്ബറിന്റെ കാലത്ത് അല്ലെങ്കിൽ ഇവിടെ മുസ്ലിം ഭരണകർത്താവുള്ള കാലത്ത് വിധി പറയണം. എന്താ വിധി? അബദ്ധത്തിൽ ഒരാളെ കൊന്നാൽ 2 ലക്ഷം ഉറുപ്പിയാണ് ഇന്നത്തെ സ്ഥിതിക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതെന്ന് കോടതി ശരിയത്ത് കോടതി വിധിക്കണം. വിധിച്ചു. പിറ്റേ ദിവസം മാനവടിയൊക്കെ പോയി
അപ്പൊ കൊണ്ടത് വേറൊരു ഗിരിജന, മുസ്ലിമല്ല,
ആദിവാസി. ജാതി എന്നെന്താണെന്നറിയില്ല,
ജാതിയിൽ എന്ത് ജാതി അവിടെ ഒന്നുമില്ല, പഠിച്ചിട്ടൊന്നുമില്ല.
ഒരു ഗിരിജന ഒരു ഹിന്ദു മുസ്ലിമാണെന്ന് അർത്ഥം. അതിനെന്താ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു ഇസ്ലാമിക കോടതിക്ക് 200,000 റുപ്യ അവനും കൊടുക്കണമെന്ന് അല്ലാതെ പറയാൻ പാടില്ല എന്നാണ് 492 ഖുർആൻ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞതാണ് 492. ഇത്തരത്തിലുള്ള ഒരു ഖുർആൻ മുസ്ലിം മുസ്ലിമിനെ കൊന്നിരുന്നാലും മുസ്ലിം അമുസ്ലിമിനെ കൊന്നിരുന്നാലും ഒരേ തരത്തിലുള്ള നഷ്ടപരിഹാരം കൊടുക്കണം. ഒരു അടിമയെ മോചിപ്പിക്കുക എന്നുള്ള രണ്ടു പക്ഷത്തും ഉണ്ടായിരിക്കണം, രണ്ടു കേസിലും വിധിക്കണം എന്ന് പറയുന്ന ഖുർആൻ ഇവിടെ തലയിലേറ്റിയിട്ട് തോന്നിയാസം ചെയ്യുന്നതിന് അതിന് ഖുർആൻ ഉത്തരവാദിയില്ല. ആ ഖുർആനിൽ വിശ്വസിച്ചുകൊണ്ട് അതിലുള്ള നീതി, ആ നീതി വ്യവസ്ഥകൾ പ്രചരിപ്പിക്കാതെ, അത് അംഗീകരിക്കാതെ, അത് മൂടിവെച്ചുകൊണ്ട്, അത് പൂഴ്ത്തിവെച്ചുകൊണ്ട് ഞങ്ങൾ ഒരു മുസ്ലിമിനെ ഒരു മുസ്ലിം കൊന്നാൽ പകരം മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല എന്ന് കള്ളഹജീസ് ഉണ്ടാക്കിയ ബുഖാരിയാണോ പിന്നെ സ്വീകരിക്കേണ്ടത്, മുസ്ലിമാണോ സ്വീകരിക്കേണ്ടത്? ഒരു മുസ്ലിം അമുസ്ലിമിനെ കൊന്നാൽ പകരം മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല എന്ന് ഹദീസ് ഉണ്ടാക്കി. ഈ ആയത്ത് ഇവിടെ വെച്ചിട്ട് പകരം ഹദീസ് ഉണ്ടാക്കി. ഒരു മുസ്ലിം ഒരു അമുസ്ലിമിനെ കൊന്നാൽ പകരമായിട്ട് ആ മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല എന്ന് നബി പറഞ്ഞിരിക്കണേ. ഇതാരതാത് ഈ ഖുർആൻ നബിക്കിറങ്ങിയതാ. അങ്ങനത്തെ നബി ഹിന്ദു ആരും വേണ്ട മുസ്ലിം ആരും വേണ്ട നഷ്ടപരിഹാരം സമം എന്ന് പറഞ്ഞ നബിന്റെ പേരിൽ മുസ്ലിം ഹിന്ദു ആണെങ്കിൽ നഷ്ടപരിഹാരം ഇല്ല എന്നിവിടെ എഴുതി വെച്ചിരിക്കണേ ബുഖാരി മുസ്ലിം. അപ്പൊ ഖുർആൻ ഒന്ന് വേറെ, ബുഖാരി മുസ്ലിം ഒന്ന് വേറെ, അത് മനസ്സിലാക്കാം. ഖുർആൻ ഒന്ന് വേറെ, ബുഖാരി മുസ്ലിം ഒന്ന് വേറെ. ഖുർആൻ പറയുന്നത് സക്കാത്ത് കൊടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് സക്കാത്ത്. സക്കാത്ത് കൊടുക്കാത്തവൻ നിസ്കരിക്കരുതെന്ന് ഖുർആൻ പറഞ്ഞു. അങ്ങനുണ്ട്, അതെ അങ്ങനുണ്ട്. സക്കാത്ത് കൊടുക്കാത്തവൻ നിസ്കരിക്കുന്നത് അബദ്ധ. സക്കാത്ത് കൊടുത്തൂല്ല, നിസ്കരിച്ചില്ലെങ്കിൽ ഒരു ചെറിയ കുറ്റും ഒരു വങ്കുറ്റേ ഉള്ളൂ. സക്കാത്ത് കൊടുക്കാതെ നിസ്കരിച്ചാൽ രണ്ട് വങ്കുറ്റായി.
എന്താ സക്കാത്ത് കൊടുക്കാത്ത വങ്കുറ്റം? എപ്പോഴും വങ്കുറ്റം തന്നെ. സക്കാത്ത് കൊടുക്കാത്തവൻ നിസ്കരിച്ചാൽ രണ്ടാമത്തെ ഒരു വങ്കുറ്റ ചെയ്തത്. നിക്കാരം കണ്ട് കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കണ്ട, നിക്കാരം കൊണ്ട് കിട്ടിയല്ലോ എന്ന് വിചാരിച്ചോളൂ. എന്താ കിട്ടിയത്? നരകം, നരകത്തിന്റെ അടിയിലെ തട്ട് കിട്ടി. ആ സക്കാത്ത് കൊടുക്കാതെ നിസ്കരിക്കുന്നവൻ നിനക്ക് നരകത്തിന്റെ അടിയിലെ തട്ടാന്ന കുറാൻ പറഞ്ഞത്. സക്കാത്തുമില്ല, നിസ്കാരമില്ലെങ്കിൽ ഒരു വങ്കുറ്റവും ഒരു ചെറിയ കുറ്റവും ഉള്ളു. സക്കാത്ത് കൊടുക്കാത്തവൻ നിസ്കരിച്ച രണ്ട് വങ്കുറ്റം നിർബന്ധമായി. അപ്പൊ സക്കാത്ത് കൊടുക്കാത്തവൻ നിസ്കരിക്കുക, അത്ര വലിയ കാര്യമാണ് സക്കാത്ത്. സക്കാത്ത് ഫറളാണ്, നിസ്കാരം ഫറളല്ല. നേരത്തെ പറഞ്ഞൊരു വിഷയം വരട്ടെ. സക്കാത്ത് ഫറളാണ്, നമസ്കാരം ഫറളല്ല. ഖുർആൻ പറഞ്ഞത് ഫരീദത്തം നിനെന്തില്ല. സക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞത് 9-ാം അധ്യായത്തിൽ ഫരീദത്തം നിനെന്തില്ല. ഈ സക്കാത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് ഫറളായി ഉറപ്പിക്കപ്പെട്ട നിർബന്ധ കാര്യമാണെന്നാണ് സക്കാത്തിനെ സംബന്ധിച്ച് അല്ല പറഞ്ഞത്. നമസ്കാരത്തെ പറ്റി പറഞ്ഞോ ഖുർആനിൽ എവിടെങ്കിലും ഫറള അല്ലാഹു എന്നോ ഫരീദത്തം മിനല്ലാഹു എന്നോ നമസ്കാരത്തെ സംബന്ധിച്ച് ഖുർആനിൽ എവിടെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ല. സക്കാത്തിന്റെ 70 ഡിഗ്രി താഴെ വെക്കണം നമസ്കാരത്തെ. നമസ്കാരം ഉപേക്ഷിക്കൽ ചെറിയ കുറ്റം, സക്കാത്ത് ഉപേക്ഷിക്കൽ വങ്കുറ്റം. എത്ര വലിയ വങ്കുറ്റം? നമസ്കാരത്തെക്കാൾ 70 ഡിഗ്രി ഗൗരവമുള്ള വങ്കുറ്റം. അതുകൊണ്ട് ആ സക്കാത്ത് കൊടുക്കാത്തവർ വേറൊന്നും ചിന്തിച്ച് കാര്യമില്ല എന്ന് പറഞ്ഞ് സക്കാത്ത് കണിശമായിട്ട് കൊടുക്കണം. സക്കാത്ത് എല്ലാവർക്കും കൊടുക്കണം, അവശർക്കൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞ എത്രയോ ആയത്തുകൾ, 80 ചില്ലാനം ആയത്തുകൾ ഖുർആനിലുണ്ടായിരിക്കെ ഒരൊറ്റ സ്ഥലത്തെങ്കിലും അള്ളാഹു പറഞ്ഞോ അത് മുസ്ലിമീങ്ങളിലുള്ള അവശർക്ക് കൊടുക്കണമെന്ന് ഖുർആൻ പറഞ്ഞോ? പറഞ്ഞില്ല. അതാണ് ഖുർആന്റെ മഹത്വം. ഈ ഖുർആനിൽ ഏതെങ്കിലും ഒരൊറ്റ സ്ഥലത്ത്, ഈ 14 അധ്യായങ്ങളിലെ ഈ ഖുർആനിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സക്കാത്ത് കൊടുക്കുന്നത്, ധർമ്മം ചെയ്യുന്നത്, ദാനം ചെയ്യുന്നത് അത് മുസ്ലിമീങ്ങൾക്ക് കൊടുത്താൽ മതി, അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞ ഒരൊറ്റ ആയത്ത് ഖുർആനിൽ ഇല്ല. വളരെ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, ഈ ലോകത്തൊരുത്തിന് തെളിയിക്കാൻ കഴിയില്ല. അപ്പൊ കൊടുക്കണം പറയുന്നുണ്ട്, കൊടുക്കണം കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നല്ല, ഇബ്രാഹിം നബി അവസരത്തിൽ പറഞ്ഞു, പടച്ചവനെ എന്റെ മക്കൾക്ക്, എന്റെ മക്കൾക്കും എന്റെ മുസ്ലിമീങ്ങളായ എന്റെ സന്താന പരമ്പരകൾക്കൊക്കെ നീ ആഹാരം കൊടുക്കണമേ, അവർ അവസരം തീർക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ അവിശ്വാസികൾക്ക്, അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കണ്ട എന്നും പറഞ്ഞപ്പോ കാല മന്നാമന, സത്യവിശ്വാസികളായ എന്റെ കൂടെ പിൻഗാമികൾക്ക് മാത്രം ആഹാരം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ കാല വമൻ കഫറ, സത്യ അവിശ്വാസികൾക്കും സത്യം സ്വീകരിക്കാത്ത അമുസ്ലിമീങ്ങൾക്കും കൊടുക്കണമെന്ന് പറ എന്ന് ഇബ്രാഹിം നബിയോട് പഠിപ്പിച്ചാലാണ് ഖുർആൻ. ഖുർആനെ പറഞ്ഞത് ഒമൻ കഫറ, സത്യവിശ്വാസികളല്ലെങ്കിലും ആഹാരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുക, അങ്ങനെ പറയൂ എന്ന് ഇബ്രാഹിം നബിയോട് പഠിപ്പിച്ചതായി ഖുർആനിലുണ്ട്. അങ്ങനത്തെ ഖുർആനിന്റെ പേരിലാണ് വർഗീയത്വം ആരോപിക്കുന്നതെങ്കിൽ
നമ്മൾ മൂർക്കോത്ത് കുഞ്ഞിപ്പ വായിച്ച മാതിരിയെങ്കിലും ഖുർആൻ വായിച്ചാലാണ് അതിന്റെ അർത്ഥം.
ആ അങ്ങനെങ്കിലും വായിക്കണ്ടേ?
അങ്ങനെയെങ്കിലും ഖുർആൻ നമ്മൾ പഠിച്ചില്ല. അങ്ങനെയൊന്നും തന്നെ അദ്ദേഹം ഒന്നും എല്ലാം വായിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ മോശം എന്നല്ല പറഞ്ഞത്, ഖുർആൻ പഠിക്കണം. ഏതാണ് ഫർള്, ഏതാണ് സുന്നത്ത്, ഏതാണ് വുജൂബ്, എവിടെയാണ് വർഗീയത്വം, എന്താണ് വിധി, വിധികളെ സംബന്ധിച്ച്, ഹുക്കുമത്തുകളെ സംബന്ധിച്ച്, വിധി നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച് എന്തൊക്കെ ഖുർആൻ പറയുന്നത് നമ്മൾ പഠിക്കണം. പഠിച്ചാൽ സക്കാത്ത് കൊടുക്കുന്ന അവസരത്തിൽ ചുറ്റുഭാഗത്ത് 10-30 മുസ്ലിം കൂടിയാണ്, അതിന്റെ ഇടയിൽ ഒരു 10 ഹിന്ദു വീടുകളുണ്ട്. ആർക്കൊക്കെ സക്കാത്ത് കൊടുക്കേണ്ടത്? 40 വീട്ടുകാർക്ക് കൊടുക്കണം. ഞാനൊരു കോടീശ്വരനാണെന്ന് സങ്കല്പിക്കുക, ഒരു അറബി കോടീശ്വരനാണെന്ന് വിചാരിക്കുക. 40 വീട്ടുകാരാണ് എന്റെ പ്രദേശത്തുള്ളത്. അതിൽ 30 മുസ്ലിമികളാണ്, 10 വീട്ടുകാരാണ് മുസ്ലിങ്ങളാണ്. എനിക്കിവിടെ ലക്ഷങ്ങൾ കൊടുക്കാനുണ്ട് സക്കാത്തെങ്കിൽ ആർക്കൊക്കെ കൊടുക്കണം? ഈ 10 അമുസ്ലിം വീട്ടുകാർക്കടക്കം കൊടുക്കണം. സക്കാത്ത് കൊടുക്കണം നിർബന്ധം. അത് മുസ്ലിമികൾക്ക് കൊടുത്തെന്ന് പറഞ്ഞാൽ അതെല്ലാം പാടില്ല. മുസ്ലിമും അമുസ്ലിമും ഒരുപോലെ ഇവിടെ ജീവിക്കാൻ വന്നതാ. പിന്നെ ഇമാങ്കാരിയുണ്ടോ? ഇമാങ്കാരൻ ചോദിക്കാൻ നമ്മളല്ല, അത് അവളാണ്. നിക്കരിച്ചു നോമ്പ് കേട്ടോ, ഇമാങ്കാരുണ്ടോ? അതൊക്കെ അവിടെ ചോദിക്കും. ഇവിടെ ഇബ്രാഹിം നബിയോട് കൂടി പറഞ്ഞിരിക്കണം, കാഫിറിന് പോലും കൊടുക്കണമെന്ന് പറയുന്നു. പിന്നെന്താ പറയാനുള്ളത്? ഇത്തരത്തിൽ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അതാണ് ഖുർആൻ ആരും പഠിക്കരുത് എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഈ വക സത്യങ്ങളൊക്കെ പുറത്തു വരുന്നു കണ്ട ആൾക്കാർ പറഞ്ഞു, ഖുർആൻ ആരും പഠിക്കണ്ട, പഠിപ്പിക്കും വേണ്ട, അതിനാവശ്യമില്ല. ഖുർആൻ ഉള്ളതൊക്കെ നമ്മുടെ തന്നെ എന്താ ഉള്ളത്? അഞ്ചാറ് നക്കിരിക്കാം. അഞ്ചാറ് നക്കിരിക്കുക എത്ര ഇറക്കാത്ത? 17 ഇറക്കാത്ത്. പിന്നെ സുന്നത്തും ഒക്കെ കൂടി 60 ഇറക്കാത്ത്. 60 ഇറക്കാത്ത് നിക്കരിക്കാനായിട്ട് ഇങ്ങനെ നടക്കലാണ് ഇപ്പോ ഏറ്റവും മുന്തിയ മുസ്ലിമിന്റെ പണിയിലാണ്. 4 മദ്ഹബിന്റെ കിതാബിൽ എഴുതി വെച്ചു, 60 ഇറക്കാത്ത് നിക്കരിക്കാൻ ഒരു ദിവസം നടന്നാൽ പിന്നെ എന്ത് പണിയാണ് ഇവിടെ നടക്കാന്ന് നമുക്കൊന്ന് ചിന്തിക്കണം. എന്ത് പണിയൊക്കെ പിന്നെ ഇവിടെ ചെയ്യാൻ കഴിയാ? 5 നിക്കരിക്കണം, അത് വാങ്ങെടുക്കുമ്പോഴൊക്കെ കേട്ടപാട് ചെല്ലണം, അത് അവരൊക്കെ ചെല്ലണം, അവര് സഖ്യം നിൽക്കുമ്പോൾ 2-3 കാര്യം പറഞ്ഞാൽ പിന്നെ വാപ്പി ഉമ്മി ഉണ്ടാക്കി വെച്ചിട്ടുള്ള സമ്പത്തുണ്ടെങ്കിൽ അതിങ്ങനെ ശാപ്പിട്ട് നടക്കണം. ഇതിന് വേറൊരു പണിക്കും കഴിയില്ല. അവലൊക്കെ വാങ്ങ് കൊടുക്കുമ്പോഴൊക്കെ അവിടെ എത്തുക, അവലൊക്കെ തന്നെ നിൽക്കിരിക്കുക, അവര് സെഫിൽ നിൽക്കും ചെയ്യുക. അതന്നെ ഇമാമിന്റെ വരഭാഗം കിട്ടുമെന്നും കൂടി നോക്കണം. അപ്പൊ കുറച്ചും കൂടി നിർത്തപ്പെടും. ഇങ്ങനെ മനുഷ്യനാട് നിസ്കാര ഭ്രാന്തന്മാരാക്കി വിട്ടിട്ട് ആ ഒരു പണിക്ക് ഏൽപ്പിച്ചിരിക്കുക. ഇതാര് പറഞ്ഞു? ഈ 5 നിസ്കാരം, 60 റക്അത്ത്, അവരൊക്കെ 5 പള്ളിയിൽ പോകണം, ബാങ്ക് കൊടുക്കണം. ബാങ്ക് കൊടുക്കുമ്പോഴൊക്കെ പറഞ്ഞത് അതിനൊക്കെ ഉത്തരം പറയണം ഒക്കെ പറയാം. എന്തൊക്കെ പോയി പറയണത്? ചെയ്യണത് എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കണല്ലോ. എന്താ ബാങ്ക് കൊടുക്കുന്നത്? എന്താണ് ഈ ബാങ്കിൽ എന്താ പറയുന്നത്? ബാങ്ക് കൊടുക്കുന്നതിനെ പറ്റി അങ്ങനെയാണ് പറയാൻ പാടുണ്ടോ? ഞാനൊന്നും പറയണില്ലേ. ഞാൻ ബാങ്കിലുള്ള കാര്യം പറയണുള്ളൂ. ബാങ്ക് നിർത്തണമെന്നും ഞാൻ പറയണില്ല. ബാങ്ക് നിൽക്കൂല്ല, ഞാൻ അത് ആരും വിചാരിക്കണ്ട. ബാങ്ക് ശിർക്ക്, 7000 കൊല്ലം തുടക്കം മുമ്പുള്ള ശിർക്ക്. ഇവിടെ 100,000 പരം പ്രവാചകന്മാർ വന്നിട്ട് 7000 കൊല്ലം പ്രവർത്തിച്ചിട്ട് ശിർക്കിന്റെ പണി അന്നുള്ളതിന്റെ കോടിക്കണക്കിൽ ഇറക്കി വർദ്ധിക്കാൻ പറ്റിയത്. 550 കോടി ഭൂമുഖത്തുണ്ടെങ്കിൽ, 100 കോടി മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ, ഈ മുസ്ലിമീങ്ങളല്ലാത്തവരൊക്കെ ശിർക്കന്മാരാണെന്ന് മുസ്ലിമീങ്ങൾ പറയാം, ഇരിക്കട്ടെ. മുസ്ലിമീങ്ങൾ 100 കോടി ഉള്ളതിൽ 90 കോടി ശിർക്കന്മാരാണ്. ആ അത് നമുക്ക് പറയാം. മറ്റവരെ പറ്റി നമ്മൾ പറയണ്ട, നമ്മുടെ കാര്യം നമുക്ക് പറയണം.
നമ്മളിപ്പോ ചെയ്യുന്നെന്താ? ബാങ്ക് കൊടുക്കണം, നിക്കരിക്കണം, 5-6 നിക്കരിക്കണം. നിക്കരിക്കുന്നവര് എല്ലാവരും ഭൂരിഭാഗം ആളുകളും പിന്നെ അത് വേണ്ടാന്ന് വെച്ചത് എന്താണെന്നറിയോ? ഇത് ഏതാണ്ട് നടക്കൂല, ഇത് ഏതാണ്ട് നടക്കാത്ത കാര്യം. 5 പള്ളിയിൽ പോവുക, 5 നിക്കരിക്കാൻ തന്നെ വയ്ക്കാം. അത് 5 നിക്കരിച്ചാൽ മാത്രം പോരാ, 5 പള്ളിയിലും പോകണം, എല്ലാം ചെയ്യുക. ആ സുബഹിക്ക് അവരൊക്കെ പള്ളിയിലൊക്കെ എത്തുകയെന്ന് പറഞ്ഞാൽ അത് അത്ര നടപ്പുള്ള കാര്യമല്ല. അത് ഈ ദുന്യാവിന് അത് ഒപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സുബഹി ആദ്യം കലത്തായി. പിന്നെപ്പോ ദുഹർ നോക്കി ശേഖരിച്ചിട്ട് എന്താ കാര്യം? പിന്നെ അസുഖം പോയി ഇരട്ട ഏതായിരുന്നാലും അവസാന കാലത്ത് മരിക്കാൻ കിടക്കുമ്പോൾ തൗബ ചെയ്യാനുള്ള നിനക്കാണ്. 90 കോടി നടക്കുന്നത്. ബാക്കി 10-25 കോടി എങ്കിലുണ്ടാവും. ഏതെങ്കിലും ആവട്ടെ, 100 കോടി നിക്കാരക്കാരാവണം എന്നല്ല പറഞ്ഞാൽ അതിലൊരു 10 കോടി നിക്കരിച്ചാൽ മതിയോ? ഈ 100 കോടി നിക്കരിക്കണ്ടേ? അവ നിക്കരിക്കണം. എങ്ങനെ നിക്കരിക്ക? നിക്കരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് തന്നെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. ശുചീകരണം അതന്നെ എടുക്കാം. ശുചീകരണം, ശുചീകരണം എന്ന് പറഞ്ഞാൽ ശുദ്ധിയായിരിക്കൽ ഷർത്താണ്. ഷെർത്ത് ഫർദ്, ഫർദ് ഷെർത്ത്, ഇതല്ലാതെ പറയാം. നിസ്കാരത്തിനെ പറ്റി പറയുമ്പോഴേക്ക് ഷെർത്തും ഫർദും കൂടി കൂടും. നിസ്കാരം തന്നെ ഫർവല്ല, എന്നിട്ട് പിന്നെ നിസ്കാരത്തിന് 18 ഫർവാപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിസ്കാരം തന്നെ ഫർവല്ലാത്തോടത്ത് നിസ്കാരത്തിന് 18 ഫർവ. അപ്പൊ നിസ്കാരം ഫർദ് എന്ന് പറയാൻ പാടില്ല. നിസ്കാരം വുജൂബ് എന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ മക്തൂബ് എന്ന്, ഖുർആന്റെ ഭാഷയിൽ മക്തൂബ് എന്ന് പറഞ്ഞോളൂ. നിയമമാക്കപ്പെട്ട ഒരു അനുഷ്ഠാന കർമ്മമാണ് നമസ്കാരം ചെയ്യണം. ചെയ്തിട്ട് നീ കാഫിറാവോ? ഏ കാഫിറാവൂല. ചെയ്തിട്ട് നീ അടിക്കണോ? തൊടാൻ പാടില്ല. അടിക്ക്, തൊടാൻ പാടില്ല. നിസ്കരിക്കുന്നത് ഓരോരുത്തരോട് അള്ളാഹു ഏൽപ്പിച്ച വ്യക്തിപരമായ കാര്യങ്ങളാണ്. അത് ഓരോരുത്തരും നിസ്കരിച്ചാൽ അവന് നന്ന്. നിസ്കരിക്കാത്തവന് കൊണ്ട് മറ്റവന്റെ തറവാട്ടിൽക്ക് ഒരു നഷ്ടമില്ല. അത് മനസ്സിലാക്കണം.
നമ്മളെ അയൽവക്കത്തുള്ള ആള് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഇവന്റെ തറവാട്ടിൽ കുറെ നഷ്ടമില്ല.
അവൻ നിസ്കരിക്കാൻ നിസ്കരിക്കാതിരിക്കുന്നതിലായിക്കോട്ടെ, അതിന്റെ ഹിസാബും മേധാവൊക്കെ അള്ളാന്റെ അടുത്ത് അവൻ വാങ്ങിക്കോളും.
അത് ചോദ്യം ചെയ്യാൻ പാടില്ല, നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കാൻ പാടില്ല. ഓമുർ അഹലക്ക ബിസ്സലാത്തി, കുടുംബത്തിൽ പോയി പറഞ്ഞോളൂ. അത് നബിയോടെ പറഞ്ഞിട്ടുള്ളൂ, എന്നാലും നമ്മുടെ സുന്നത്തായിട്ട് എടുക്കാം. നബിയോടാണ് കുടുംബത്തിൽ നിസ്കരിക്കണമെന്ന് പറഞ്ഞത്, നിസ്കരിക്കാൻ കൽപ്പിക്കാൻ പറഞ്ഞത്. നമ്മളോട് അത് പറഞ്ഞു, ഏതെങ്കിലും നബിയോട് പറഞ്ഞ് നമ്മൾക്ക് മാത്രം കാണുന്ന നിലക്കെടുത്താൽ നമ്മൾക്ക് നമ്മുടെ കുടുംബത്തോട് നിസ്കരിക്കാൻ പറയില്ല. സുന്നത്ത സുന്നത്ത അഹറാവില്ല, സുന്നത്ത.
അങ്ങേ വീട്ടുകാരോട് പറയലോ മിണ്ടാൻ പാടില്ല, അങ്ങേ വീട്ടുകാരോട് നമ്മൾ എക്കിരിക്കാൻ പറയും. ആ ശരി,
അങ്ങേ വീട്ടുകാരോട് പോയിട്ട് നമ്മൾ എക്കിരിക്കാൻ പറയും. അങ്ങേ വീട്ടുകാരോടും പറയാൻ പാടില്ല, അങ്ങേ അയൽവാസികളോടും സുഹൃത്തുക്കളോടും പറയാൻ പാടില്ല. അവിടെ നിക്കരിക്കാൻ പോണം, മിണ്ടാൻ പാടില്ല. നിക്കരിക്കല് എന്റെ കാര്യാ, ഞാൻ ഒന്നും കൂടി ഉള്ളതാ, അത് ഞാനായിട്ട് ഓർമ്മപ്പെടുത്താം.
അല്ല, നിസ്കരിക്കേണ്ട സമയമല്ലോ. ഓ ആയിക്കോട്ടെ, വരി.
വരാൻ പാടില്ല, വരിന്ന് പറയരുത്, അത് പറയരുത്. നീ പോയിട്ട് നിക്കരിച്ചോ, ഞാനും പോയിട്ട് നിക്കരി. വരിന്ന് പറയാനും വരണമെന്ന് പറയാനുള്ള അധികാരമില്ല. പിന്നെ അല്ല, ഇവിടെ അടിച്ചു നിക്കരിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കാരൊക്കെ അടിക്കാണ്. നിക്കരിക്കാൻ പോയിട്ടില്ലെങ്കിൽ മലയാളികളായിരുന്നാലും വേണ്ടില്ല, തമിഴന്മാരായിരുന്നാലും വേണ്ടില്ല, ലങ്കക്കാരായിരുന്നാലും വേണ്ട, അമേരിക്കക്കാരായിരുന്നാലും. പക്ഷെ അമേരിക്കക്കാർ അങ്ങനെ അടിക്കുമോട്ടോ, അങ്ങോട്ടും കുട്ടുപടി അടി അറിഞ്ഞാൽ വടിയുണ്ടല്ല, അതിന് ബോംബുണ്ട. അല്ലാത്തവരൊക്കെ അടിച്ചു നിക്കരിപ്പിക്കും. സുഹൃത്തുക്കാരെ എന്താ നടക്കും, അതുകൊണ്ട് ചെയ്യാണ്. പക്ഷേ അള്ളാഹു അടിക്കാൻ പറഞ്ഞോ, നബി അടിക്കാൻ പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. ഇസ്ലാമിൽ അങ്ങനെ വിധിയുണ്ടോ? നിസ്കരിക്കാത്തവൻ അടിക്കാൻ വിധിയുണ്ടോ? വിധിയില്ല. ശിക്ഷിക്കാൻ പാടുണ്ടോ? പാടില്ല. കൽപ്പിക്കാൻ നിയമമുണ്ടോ? അതുമില്ല. ഉപദേശം മാത്രം പറയും, ഓർമ്മപ്പെടുത്താം. ഇതാണ് അംറു ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞ നിസ്കാരമല്ല. മഅറൂഫ് എന്ന് പറയുന്നതിൽ നമസ്കാരം പെടുകയില്ല. അതൊക്കെ നമ്മൾ പഠിക്കണം. അംറു ബിൽ മഅറൂഫ് നഹ്യുൻ മുൻകർ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കാൻ കൽപ്പിക്ക, നോമ്പ് വെക്കാൻ കൽപ്പിക്ക, അതുപോലെ നിഷിദ്ധ കാര്യങ്ങളൊക്കെ വിലക്ക എന്നല്ല അതിന്റെ അർത്ഥം. പരോപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പിക്ക. സക്കാത്ത് അതിൽ ഒന്നാമത്തെ സക്കാത്ത്. സക്കാത്ത് കൊടുക്കാൻ പറയാം. ഉറക്കൊരുത്തൻ അങ്ങാടിയിൽ അങ്ങോട്ട് സക്കാത്ത് കൊടുക്കാൻ പറയാം. ഉറക്കൊരുത്തൻ ഇവിടെ തലശ്ശേരി അങ്ങാടിയിൽ നടന്നിട്ട് ഓരോ പണക്കാരന്റെ മുസ്ലിം പണക്കാരന്റെ പീടികയിൽ കയറിയിട്ട് അപ്പോഴേ ഈ മാസത്തെ സക്കാത്ത് കൊടുത്തോന്ന് ചോദിക്കാൻ ഉറക്കൊരുത്തന്. ഉറക്കൂല, അത് പറയൽ നിർബന്ധമാണെന്നാ ഖുർആൻ പറഞ്ഞത്. ചെയ്യിപ്പിക്കണ്ട, ചെയ്യിപ്പിക്കാൻ അധികാരം ആർക്കില്ല, അത് ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ സക്കാത്തിന്റെ കാര്യം കൽപ്പിക്കാം, പരോപകാരപ്രദമായ കാര്യങ്ങൾ കൽപ്പിക്കാം, അല്ലാതെ നിസ്കരിക്കാൻ പറയാനോ കൽപ്പിക്കാനോ കൽപ്പിക്കാം അധികാരമില്ല. നോമ്പ് നോക്കാൻ കൽപ്പിക്കാൻ അധികാരമില്ല. ഹജ്ജ് ചെയ്യാൻ കൽപ്പിക്കാൻ അധികാരമില്ല. അതൊന്നും അംറു ബിൽ മഅറൂഫിൽ പെട്ടതല്ല. ഇല്ലാ ഇല ഔലിയായിക്കും, ഇല്ലാ ദഫലു ഇല ഔലിയായിക്കും മഅറൂഫ. ഔ നിങ്ങളുടെ ആ കുടുംബ ബന്ധുക്കൾക്ക്, ആദർശ ബന്ധുക്കൾക്കൊക്കെ എന്തെങ്കിലും മഅറൂഫായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധുക്കൾക്കും ആദർശ ബന്ധുക്കൾക്കൊക്കെ കുറഞ്ഞ് നിക്കരിച്ചു കൊടുക്കുക എന്നല്ല അതിന്റെ അർത്ഥം. നിക്കരിച്ചു കൊടുക്കല, നല്ല കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാലേ അവർക്ക് ഉപകാരമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കുക. വീട് കെട്ടിയിട്ടില്ലെങ്കിൽ വീട് കെട്ടാൻ സഹായിക്കുക, മക്കളെ അതിനെ കഴിപ്പിക്കാനുണ്ടെങ്കിൽ അതിനെ സഹായിക്കുക, പട്ടിണി എടുക്കാണെങ്കിൽ പട്ടിണി തീർക്കുക. ഇങ്ങനത്തെ മഅറൂഫ് ചെയ്തു കൊടുക്കുക എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നല്ലാതെ നിക്കരിക്കാൻ ആദർശ ബന്ധുക്കൾക്കൊക്കെ പോയിട്ട് നിക്കരിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. അപ്പൊ അംറു ബിൽ മഅറൂഫ് എന്ന് പറയുന്നതിൽ നമസ്കാരം പെടുകയില്ല. ഒരു പ്രധാന പോയിന്റായിട്ട് മനസ്സിലാക്കാം. അംറു ബിൽ മഅറൂഫ് നഹ്യുൽ മുൻകർ നിർബന്ധമാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്താ സംഗതി, നിക്കരിക്കാനും നോമ്പാക്കാനും ഹജ്ജ് ചെയ്യാനും പറയലില്ല. സാമൂഹ്യ പ്രാധാന്യം ക്ഷേമ ഐശ്വര്യ പ്രധാനമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക, ചെയ്യാൻ മറ്റുള്ളവരോട് പറയും ചെയ്യുക, കൽപ്പിക്കും ചെയ്യാം. അപ്പോ തബ്ലീഗ് ജമാഅത്ത് നടന്ന് നിക്കരിക്കാൻ പറയും. നമ്മൾക്ക് പറയാനുള്ള എന്താ, എല്ലാവരോടും പറയാൻ പറ്റുമെങ്കിൽ സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ വന്നിട്ടോ, ഇതെല്ലാത്തൊന്നും പാടില്ല. പറയാം, അത് സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ മുഖം കറക്കുമെന്ന് പറയാനും മിണ്ടണ്ട, മിണ്ടണ്ട. സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഉള്ള രോഗ്യം പോവും, വേണ്ട. പിന്നെ നിക്കരിക്കണമെന്ന് പറയാൻ നിൽക്കണ്ട. സക്കാത്ത് കൊടുക്കണമെന്ന് പറയാൻ ഒഴിവില്ലാത്തവൻ നിങ്ങൾ നിക്കരിക്കണില്ല എന്ന് പറയാൻ പോകരുത്. ആ മുനാഫിക്കിന്റെ പണിയാണ് നിക്കരിപ്പിക്ക. സക്കാത്ത് കൊടുക്കാനും കൊടുപ്പിക്കാനും പാടില്ല, നിക്കരിപ്പിക്ക അല്ലേ. ആര് പറഞ്ഞു നിക്കരിപ്പിക്ക? നിസ്കരിച്ചോ, നിസ്കരിച്ചോ. എത്ര നിസ്കരിക്കണം, എവിടെ നിസ്കരിക്കണം? ഇവിടെ അധികം ഒന്നും നിസ്കരിക്കാനില്ല. വാഖിമിസ് സലാത്ത് ഖറഫൈ നഹാരി വസുലഫം മിനൽ ലൈലി ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സിയ്യാത്ത്. പകലിന്റെ രണ്ടറ്റത്ത് നമസ്കരിക്കുക, രാത്രിയുടെ ആദ്യ ഭാഗങ്ങളിലും നമസ്കരിക്കുക. ഇതാണ് അള്ളാഹു നമസ്കാരത്തെ സംബന്ധിച്ച് കൃത്യമാക്കി പറഞ്ഞു തന്ന മൂന്ന് സമയം ഇതാണ്. പകലിന്റെ രണ്ടറ്റത്ത് രാത്രിയുടെ ആദ്യ ഭാഗങ്ങളിലായിട്ട് നിസ്കരിച്ചാൽ മതി. രാത്രി ഉണ്ടായ ഉടനെ തന്നെ നിസ്കരിക്കുന്നു വേണ്ട. അതാണ് ഭാഗങ്ങളിൽ എന്ന് പറഞ്ഞത്. നിസ്കാരത്രേത്ത ഏകവചന പറഞ്ഞത്, ഒരേ നിസ്കാരം പോലെ പറഞ്ഞിട്ടുണ്ട്. രാവിലെ ഒന്ന്, വൈകുന്നേരം രാത്രി ഒന്ന്. നിസ്കാരങ്ങൾ ഓരോ സമയത്തും നിസ്കാരങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഓരോ സമയത്ത് നിസ്കാരം വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഓരോ നിസ്കാരം നിസ്കരിച്ചാൽ പൂർത്തിയായി.
നബിയും അങ്ങനെ തന്നെ നിസ്കരിച്ചിരുന്നത്, ഓരോ നേരത്തും ഓരോ നമസ്കാരമാണ് നബി നിസ്കരിച്ചത്.
അങ്ങനെ ഈ പറയപ്പെട്ട മൂന്ന് നേരത്തുള്ള നമസ്കാരം ഈ രണ്ട് റക്കാത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ രണ്ട് റക്കാത്ത് നിസ്കരിക്കാനേ ഖുർആനിൽ വിധിയു. അതിന്റെ തെളിവുകളൊക്കെ ഇഷ്ടം പോലെ എല്ലാ ചേർത്തുകളും ഫർളുകളും നമസ്കാരത്തിന്റെ ക്രമങ്ങളും ഒക്കെ വിവരിച്ചുകൊണ്ടുള്ള ഗ്രന്ഥങ്ങൾ മുഴുവൻ ഇവിടെ സ്റ്റോക്കുണ്ട്. എല്ലാം വായിച്ചു പഠിക്കുക. ആദ്യത്തെ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ ചില ശ്രദ്ധ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ചില പോയിന്റുകൾ മാത്രം വിരിക്കുന്നു. അപ്പൊ മൂന്ന് സമയത്തായിട്ട് നിസ്കരിക്കുക, എത്ര റക്കാത്ത് നിസ്കരിക്കുക, ഈ രണ്ട് റക്കാത്ത് നിസ്കരിക്കുക. മൂന്ന് സമയത്തായിട്ട് ഈ രണ്ട് റക്കാത്ത് നിസ്കരിക്കുക, രാവിലെ വൈകുന്നേരം രാത്രി. രാത്രി എപ്പോ കിടക്കുന്നതിന് മുമ്പായിട്ട് നിസ്കരിച്ചാൽ മതി. രാത്രി എപ്പോഴാലും വരുന്നില്ല, പക്ഷെ കിടക്കുന്നതിന് മുമ്പ് മതി. ആ പണിത്തിരക്കിന്റെ ഇടയിൽ കൂടി ചെയ്യരുത്. ഫൈലാ ഫറഗത ഫൻസബ്, നിന്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥനയിലേക്കാണ്ട് എഴുന്നേറ്റ് നിന്നോന്നാ. അല്ലാതെ പണിന്റെ ഇടയിൽ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല, പണി ശരിയാവില്ല. അപ്പൊ രാവിലെ ഒരു നമസ്കാരം, എത്ര നമസ്കാരം രാവിലെ ഉണ്ടാക്കാതെ നിസ്കരിക്കുക എപ്പോ, അതാ പ്രശ്നം. രാവിലെ എപ്പോ നിസ്കരിക്കുക എന്നുള്ളതാ പ്രശ്നം. രാവിലെ വെയിൽ ഉദിച്ചിട്ട് ഒരു ഏഴ് എട്ട് മണിക്ക് ദിനചര്യയൊക്കെ കഴിഞ്ഞ് 9 മണിയോടുകൂടി സുഖമായിട്ട് രണ്ടരക്കാത്ത് നിസ്കരിച്ചാൽ അത് നടക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ അല്ല പറഞ്ഞത്, സൂര്യോദയത്തിന് മുമ്പ് നമസ്കരിക്കണമെന്ന് കൽപ്പിച്ച ഒരൊറ്റ ആയത്തും ഖുർആനിൽ ഇല്ല. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. സൂര്യോദയത്തിന് മുമ്പ് നമസ്കരിക്കണമെന്ന് കൽപ്പിച്ച മദ്ഹബുകളല്ലാതെ ലോകത്തില്ല. ഇവിടെ സകല മദ്ഹബിൽ എഴുതി വെച്ച എന്താ, സൂര്യോദയത്തിന് മുമ്പ് നമസ്കരിക്കൽ ഫർളാണെന്ന. സുബി നമസ്കരിക്കൽ ഫറളാണെന്നല്ലേ, ഫറള് ഉജുബല്ല. സൂര്യോദയത്തിന് മുമ്പ് നമസ്കരിക്കൽ ഫറളാണെന്നാണ് സകല മദ്ഹബിൽ എഴുതി വെച്ചത്. എന്നാൽ സൂര്യോദയത്തിന് മുമ്പ് നമസ്കരിക്കൽ നിർബന്ധമാണെന്നെങ്കിലും പറഞ്ഞ ഒരൊറ്റ ആയത്ത് ഖുർആനിലില്ല. അച്ചടിച്ചു, പ്രസിദ്ധീകരിച്ചു, പത്രങ്ങളിൽ ബോക്സായിട്ട് കൊടുത്തു ന്യൂസ്. സുബഹി നമസ്കാരം സൂര്യോദയത്തിന് ശേഷം മതി എന്ന് വിശുദ്ധ ഖുർആൻ. മൗലവി ചേകനൂരിൽ നിന്ന് എന്റെ ചോദ്യം കൊടുത്തിട്ട് മാതൃഭൂമിയിൽ രണ്ടു മൂന്ന് പ്രാവശ്യം പരസ്യം ചെയ്തു, പൈസ കൊടുത്തിട്ടല്ല, റിപ്പോർട്ടായിട്ട് കൊടുത്തു. ഇന്ന് വരെ 4 വർഷം കഴിഞ്ഞു, ഇന്ന് വരെ എന്തുകൊണ്ട് അതിനെ ആരും ഖണ്ഡിക്കുന്നില്ല? സൂര്യോദയത്തിന് മുമ്പ് നമസ്കരിക്കാൻ നിർബന്ധമാണെന്ന് പറഞ്ഞ ഒരൊറ്റാറ്റം ഖുർആനിലില്ല എന്ന് പറയുമ്പോൾ ഉണ്ട്. സൂര്യോദയത്തിന് മുമ്പ് നമസ്കരിക്കാൻ നിർബന്ധമാണെന്ന് പറഞ്ഞ് ഇന്ന ആയത്തുണ്ട് എന്നൊരു മൗലവിക്കോ മുസ്ലിയർക്കോ എഴുതിക്കൂടെ? സ്വന്തം പത്രത്തിൽ എഴുതിക്കൂടെ? അല്ല, ഈ പ്രധാനപ്പെട്ട പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാനുണ്ടോ? പ്രസിദ്ധീകരിക്കും, അവർക്ക് എഴുതി കൊടുത്തൂടെ? എഴുതി കൊടുക്കുന്നില്ല. എന്താ കാരണം? ആയത്തില്ല. സൂര്യോദയത്തിന് മുമ്പ് നമസ്കരിക്കണം എന്ന് പറഞ്ഞ ആയത്തില്ല. തസ്ബീഹ് ചലനം എന്നുള്ള ആയത്തിന്റെ അത്ര ആയിക്കോട്ടെ, തപ്പല്ല. തസ്ബീഹ് ചലനം കൊത്ത അല്പ പ്രാവശ്യം പറഞ്ഞു. തസ്ബീഹ് ചലനം സൂര്യോദയത്തിനും സൂര്യ അസ്തമിക്കുന്നതിന് മുമ്പും തസ്ബീഹ് ചൊല്ലാൻ വേണ്ടി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഓ, സമ്മതിച്ചോളാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പറഞ്ഞോട് തന്നെ താഹാ സൂറത്തിൽ, അത് 50-40 ആ പറയുന്നത്. താഹാ സൂറത്തിൽ ഒന്നുകൂടി പറഞ്ഞു, പകലിന്റെ അറ്റങ്ങളിലായിട്ട് ചെയ്താൽ മതി, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ വേണമെന്നില്ല എന്ന് ഈ സൂറത്ത് താഹയിൽ വ്യക്തമായിട്ട് പ്രസ്താവിച്ചു ഖുർആൻ. ഉദയത്തിന് മുമ്പ് തന്നെ വേണമെന്നില്ല, ശേഷമായിരുന്നാലും മതി എന്ന് വ്യക്താക്കാൻ വേണ്ടിയിട്ടാണ് താഹാ സൂറത്തിൽ രണ്ടാമത് വിശദീകരിച്ചത്. എന്താ പറഞ്ഞു? അല്ലല്ല, അത് ഖാഫ് സൂറത്തിൽ പറഞ്ഞ 50-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ സൂര്യോദയത്തിന് മുമ്പ് തന്നെ തസ്ബീഹ് ചൊല്ലണം എന്നുള്ളതേ സമ്മതിക്കുള്ളൂ. ആയിക്കോട്ടെ, തസ്ബീഹ് ചൊല്ലിക്കോ. സൂര്യോദിക്കുന്നതിന് മുമ്പ് ഇരുന്നിട്ട് തസ്ബീഹ് ചൊല്ലിക്കോ, കേൾക്കാൻ പറയാൻ പാടില്ല. സൂര്യോദിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കണം എന്ന് പറയാം, നിസ്കരിച്ചോ, വിരോധമില്ല. സലാത്തുൽ ഫജ്ർ മുതൽക്ക്, ഫജ്ർ സമയം മുതൽക്ക് സുബ്ഹി നമസ്കരിക്കാം എന്ന് ഖുർആൻ നേടിയിട്ടുണ്ട്. നിസ്കരിക്കാം എന്ന് കേട്ടിട്ടുള്ളൂ, നിസ്കരിക്കണം എന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സൂര്യോദയത്തിന് മുമ്പ് പ്രഭാതം മുതൽക്ക് സുബ്ഹി നമസ്കാരം ആരംഭിക്കാം. രണ്ടരക്കാത്തുള്ളൂ കേട്ടോ, അതിന് പിന്നെ ഒരു സമയത്തൊന്നും വേണ്ട. ആ രണ്ടരക്കാത്ത് സൂര്യോദയത്തിന് മുമ്പ് ചെയ്യാം. സൂര്യൻ ഉദിച്ചതിന് ശേഷം ചെയ്യാതെ മാത്രമല്ല, അക്കമിസ്സലാത്ത തുറഫയിൻ നഹാരി, പകലിന്റെ രണ്ടറ്റത്ത് നിസ്കരിച്ചോ, അതേ പ്രായോഗികാവുള്ളൂ എന്നാ പള്ള പറഞ്ഞത്. അത് ചെയ്യൽ നിർബന്ധം, പകലിന്റെ രണ്ടറ്റം വിടരുത്. ഏതാ രണ്ടറ്റം എന്ന് പറഞ്ഞാൽ? ഏതാ? ഒന്നാമം, നാലാമം, അതിന്റെ രണ്ടറ്റം. അല്ലെങ്കിൽ ഒന്നാമത്തിന്റെ പകുതി, നാലാമത്തിന്റെ പകുതി കോട്ടെ, എന്നാലും വിരോധമില്ല. ഏതായാലും അംഗീകരിച്ചു കഴിഞ്ഞാൽ പകലിന്റെ ആദ്യത്തെ അറ്റം നാല് യാമായിട്ടായിരിക്കാം പഴയ കാലത്ത്.
പന്ത്രണ്ട് മണിക്കൂർ, നാല് യാമ, ആദ്യം മൂന്ന് മണിക്കൂർ, പിന്നെ മൂന്ന് മണിക്കൂർ, പിന്നെ മൂന്ന് മണിക്കൂർ, പിന്നെ മൂന്ന് മണിക്കൂർ, അങ്ങനെ നാല് യാമ. ആദ്യത്തെ മൂന്ന് മണിക്കൂർ, ആറ് മണിക്കാണ് സൂര്യോദയമെങ്കിൽ ഒമ്പത് മണി വരെ സുബ്ഹ നിസ്കരിക്കാം. ഖുർആനും ഹദീസും വെച്ചിട്ട് നമുക്ക് സമർത്ഥിച്ചു കൊടുക്കാം. അതിന്റെ മുമ്പ് നിസ്കാരത്തിന്റെ മേലിൽ പെടഞ്ഞ് മണ്ടണ്ട. നേരെ നമ്മൾ തെഴുന്നേറ്റ് ഉടനെ തന്നെ പല്ല് തേക്കാതെ പോയിട്ട് സുബ്ഹിക്കിരിക്കുന്ന ആൾക്കാരുണ്ട്. പല്ല് തേക്കാത്ത പിന്നെ എന്തിനാ നിസ്കരിക്കണത്? എന്താ അതിന്റെ ആവശ്യം? പല്ല് തേക്കാതെ പോയിട്ട് സുബ്ഹ കഥാ ഒന്ന് ചെയ്യാനായിട്ട് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. വേണ്ട, പല്ല് തേക്ക മാത്രമല്ല കുളിക്കും കൂടി വേണം. കുളിക്കാൻ കുറെ കാരണങ്ങളുണ്ട്, അല്ല ഒരു കാരണം വേണ്ട, അല്ലാതെ തന്നെ കുളിക്കണം. നമ്മൾ പറഞ്ഞതാണ്, നമ്മളുടെ മതമാണ്, ഇസ്ലാം മതമാണ്, ദിവസം കുളിക്കണം. അതെവിടുന്ന് കിട്ടി? ഹദീസിലുണ്ടോ? എല്ലാ ഹദീസിലില്ല, ഖുർആനിലുണ്ട്. ഖുർആനിലുണ്ട്, ഖുർആനെ ഖുർആനിൽ നല്ല പോലെ നടക്കാനുള്ള കാര്യമൊക്കെ ഖുർആനിലുണ്ട്. ഹദീസ് നോക്കിയാൽ നിത്യം കുളിക്കണം എന്നൊരു ഒറ്റ ഹദീസ് ലോകത്തരത്തിന് തെളിയിക്കാൻ കഴിയും. നിത്യം കുളിക്കണം എന്ന് പറഞ്ഞ ഒരു ഹദീസ് ഈ ലോകത്തരത്തിന് തെളിയിക്കാൻ കഴിയും? കഴിയില്ല. ഖുർആനുണ്ടോ? ഓ ഖുർആനുണ്ട്, ഖുർആനുണ്ട്. ഇന്നല്ലാഹു യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുത്തതഹിരീൻ. അല്ലാഹു പറഞ്ഞാ ഖുർആനിലുള്ളതാ. ഇന്നല്ലാഹു യുഹിബ്ബുത് തവ്വാബീൻ. അള്ളാഹു പറഞ്ഞതാണ്, ശരിക്കും പശ്ചാത്താപത്തോടുകൂടി നടക്കുന്ന നല്ല ദാസന്മാരെ അള്ളാഹു ഇഷ്ടം. ശുദ്ധിയിൽ നടക്കുന്ന ആൾക്കാരെ അള്ളാഹ്ക്ക് നല്ല ഇഷ്ടമാണ്. കുടിച്ച് ശുദ്ധി നടക്കണം, വിയർത്ത് നാരി വെള്ളപ്പേം പൊടിഞ്ഞ് നടക്കുന്ന ഔലിയാനെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. ആ വെള്ളപ്പേം പൊടിഞ്ഞെങ്കിലേ ഔലിയാവുള്ളൂ, ഔലിയായെങ്കിലേ മഹബ്ബാവുള്ളൂ. ഔലാ വെള്ളപ്പേം പൊടിഞ്ഞ് നടക്കുന്ന ഔലിയാക്കന്മാരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്നാ പോയി പറഞ്ഞത്. കുളിച്ച് ശുദ്ധിയായി നടക്കുന്നവരാണ് അള്ളാഹുവിന് ഇഷ്ടം. ഇപ്പൊ കുളിച്ച് ശുദ്ധി നടക്കും, ആ അത് പുതിയ പരിഷ്കാരികളല്ല, അവർക്കൊക്കെ നിത്യം കുളിക്കണ്ടേ? ഞാൻ ഇസ്ലാം മതം ഒന്നും പോരല്ലോ ഇപ്പൊ അവർക്ക്. ആ മതി, ഇസ്ലാം മതാ പോയി പറഞ്ഞത്, നിത്യം കുളിക്കണം പറഞ്ഞു ഇസ്ലാം മതാ. നിത്യം പൊടുന്നേ കിട്ടി എന്നാന്ന് ഒന്നരാളാക്കിയ. അള്ളാഹു ശുദ്ധിയുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടും. അപ്പൊ ഒരു ദിവസം കുളിക്കാം, അപ്പൊ അന്ന് ഇഷ്ടമുണ്ട്. ഒരു ദിവസം കുളിച്ചിരിക്കാൻ ഇഷ്ടമില്ല. അപ്പൊ എല്ലാ ദിവസവും അള്ളാഹുന് ഇഷ്ടം വേണോ? എല്ലാ ദിവസവും കുളിക്കണമെന്ന് അവിടെ നിന്ന് കിട്ടി. ഇത് ഖുർആനോട് കിട്ടിയതാ, ഇത് ഹദീസ് കൊണ്ട് കിട്ടൂല. അപ്പൊ നിത്യം കുളിച്ച് ശുദ്ധിയായിട്ട് എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ രണ്ടരക്കാത്ത സുബ്ഹനിസ്കരിച്ച് ഓഫീസിലോ ഫാക്ടറിയിലോ മറ്റേ പാടത്തെ പറമ്പിലോ ഒക്കെ പണിക്കാണ്ട് പോകണേ എത്ര നല്ല പണിയാണെന്നറിയോ? പ്രായോഗികരാണ്. അങ്ങനെ പകലിന്റെ രണ്ടറ്റത്ത് നിസ്കരിച്ചാൽ മതി. സൂര്യോദയത്തിന് മുമ്പ് വേണ്ട, പാദ്രക്ക് വേണ്ട. പാദ്രക്ക് നിസ്കാരം പ്രായോഗികയല്ല. ഒരു തഹജ്ജുദ് നിസ്കാരം ഉണ്ടല്ലോ, അന്ന് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞ ദിവസം പകലിന്റെ രണ്ടറ്റത്ത് കഴിഞ്ഞ, രണ്ടറ്റം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അറ്റം കഴിഞ്ഞു, പിന്നെ രണ്ടാമത്തെ നിസ്കാരപ്പെടാം. രണ്ടാമത്തെ നിസ്കാരം നട്ടുച്ചക്കണം. വേറെ പറഞ്ഞു, പകലിന്റെ രണ്ടറ്റത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ നട്ടുച്ചക്ക് നിസ്കരിക്കണം എന്നാ പകലിന്റെ ഒത്താണ്ടുവാണ് നട്ടുച്ചെന്ന് പറഞ്ഞത്. പകലിന്റെ രണ്ടറ്റത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞതിന്റെ നേരെ ഖണ്ഡന പകലിന്റെ ഒത്ത നടുക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. ഖണ്ഡന, ഖുർആന്റെ ഖണ്ഡന. അതുകൊണ്ടാണ് നൂറ് നിസ്കരിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയാൻ കാരണം. നമ്മൾ എന്ന് പറഞ്ഞാൽ എന്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ എല്ലാവർക്കും അത് ബോധ്യമായിട്ടുണ്ടാവില്ലായിരിക്കട്ടെ. ഞാനും എന്റെ കൂടെ ഖുർആനിൽ വിശ്വസിക്കുന്ന ഖുർആൻ സുന്നത്തുകാരായ ആൾക്കാരും പറയുന്നത് എന്താണ്? പകലിന്റെ രണ്ടറ്റത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ രണ്ടറ്റത്ത് തന്നെ നിസ്കരിക്കണം. അതിനെ നടക്കുന്ന ഞങ്ങളുടെ വകയിൽ എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കൂല. ജീവിതത്തിൽ ഒരിക്കലും നബി ദുഹുര നമസ്കരിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കാൻ ലോകത്തൊരാൾക്ക് സാധ്യമല്ല. തെളിയിച്ചാൽ ഒരു ലക്ഷം ഉറുപ്പിയില്ല എന്ന് പറഞ്ഞിട്ട് ബുക്ക് ഇറക്കിയിട്ട് മൂന്നുമല്ലേ. ഏ ദുഹുറും മഗ്രിബും ഖുർആൻ വിരുദ്ധമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നബി ദുഹുറും മഗ്രിബും നമസ്കരിച്ചതായിട്ട് തെളിയിക്കാൻ സാധ്യമല്ല. അത് തെളിയിക്കുന്നവർക്ക് ഒരു ലക്ഷം ഉറുപ്പിയില്ല എന്നും പറഞ്ഞിട്ട് പരസ്യം ചെയ്തിട്ടേ കൊല്ലം മൂന്ന് കഴിഞ്ഞു മിണ്ടുന്നില്ല. സിയൻ മൗലവി അഞ്ചു നേരപ്പ തെളിയിച്ചിടന്നാട്ടൊരു ആയത്താണ്ട് എഴുതി എഴുതി തന്നെ. ഇതിന്റെ പരിഭാഷയില്ല, ഇതിന്റെ വ്യാഖ്യാനമില്ല. ഒരാഴത്ത് എഴുതിയിട്ട് പറഞ്ഞു അഞ്ചു നേരം ഇതുകൊണ്ട് സ്ഥാപിക്കുന്നു. സ്ഥാപിക്കണ്ടേ? എന്നിട്ട് ആഴത്ത് എഴുതിയിട്ട് മുപ്പരാണ്ട് പോയി. ഇപ്പൊ ബുക്കില്ല, സീനുണ്ട്. മുപ്പര ബുക്കില്ല, രണ്ടര കൊല്ലായി ബുക്ക് കാണാനില്ല. എന്താ ബുക്ക് കാണാത്ത? എന്താ അടിക്കാത്തെന്ന് ചോദിച്ചു നോക്കുമ്പോ
അഞ്ചു നേരം സ്ഥാപിക്കാൻ വേണ്ടി സി എൻ അഹമ്മദ് മൗലവി ഒരു ബുക്ക് ഇറക്കിയപ്പോൾ ഇരുപത്തഞ്ച് നുണയാണ് അച്ചടിച്ചത്, അഞ്ച് ആഴത്തും കട്ടു. ഇതൊക്കെ നമ്പറിട്ട് വിരിച്ചു കൊടുത്തു. ആ ബുക്കുകൾ അതിന്റെ രണ്ടാം പതിപ്പ് ഇവിടെ ഇറങ്ങി. അപ്പൊ ഇവിടെയുള്ള ആൾക്കാരൊക്കെ, കേരളത്തിലുള്ള സകല ആൾക്കാരും ബുദ്ധിജീവികളൊക്കെ സി എൻ ഇരുപത്തഞ്ച് കള്ളത്തരം പറഞ്ഞതും അഞ്ചാത്ത് കെട്ടതും സ്ഥിരമായിട്ട് വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സി എന്റെ ബുക്കിൽ അതുണ്ടോ എന്ന് നോക്കാം. സി എന്റെ ബുക്ക് കൊടുക്കാൻ ഞാൻ ചെയ്യും. അടിക്കാൻ കൂട്ടാക്കണില്ല. അപ്പോ സി എന്റെ ബുക്ക് അടിക്കാൻ കൂട്ടാക്കണില്ല, രണ്ടരക്കല്ലേ. ഇന്ന് വരെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ അദ്ദേഹം അച്ചടിച്ചിറക്കിയ ഒരു ബുക്ക് പിൻവലിക്കേണ്ട ഗതികേട് സി എൻ ഉണ്ടായിട്ടില്ല. അപ്പൊ അഞ്ചു നേരം ചില്ലറ കളിയൊന്നുമില്ല. ഈ അഞ്ചു നേരം നിസ്കരിക്കണം എന്നാണ് പറഞ്ഞാൽ പോരാ, തെളിവുകൾ കൊണ്ടുവരണം. ആര് പറഞ്ഞു അഞ്ചാറ് നിസ്കരിക്കാം? അഞ്ചു നേരം നിസ്കരിക്കണം എന്ന് ആര് പറഞ്ഞു? നിസ്കരിക്കാൻ വിളിക്കുന്നുണ്ട്. എന്ത് വിളിയായി വിളി? നിസ്കരിക്കാൻ വിളിക്കുന്നുണ്ട്, പള്ളിയിൽ കുളി ഇല്ലേ?
പള്ളിയിലേക്ക് വിളിക്കും നിസ്കരിക്കാൻ.
എല്ലാവരും അഞ്ചു നേരം പള്ളിയിലേക്ക് വരണം. അഞ്ചു നേരം പള്ളിയിലേക്ക് എല്ലാവരും ചെല്ലെന്ന് പറഞ്ഞാൽ ചെല്ല. ഞാൻ ആരാ പറഞ്ഞത്? ഇതാണ് ഓതിയ റിസ്വാത്തി മിയോമിജുമ. വെള്ളിയാഴ്ച വിളിക്കപ്പെട്ടാൽ വാങ്ങിക്കൊടുക്കാൻ നടത്തല്ലോ കേട്ടോ. വെള്ളിയാഴ്ച ക്ഷണിക്കപ്പെട്ടാൽ ഡിസ്റാത്തി നമസ്കരിക്കാൻ വേണ്ടി മിയോമിൽ ജുമാത്തി വെള്ളിയാഴ്ച നമസ്കരിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടാൽ ഫസ് അവിരാധിക്കില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആ വേദിയിലേക്ക് നിങ്ങൾ ചെന്നോളൂ, വേഗം ചെന്നോളൂ, വെള്ളിയാഴ്ച ചെന്നോളൂ. അപ്പൊ വെള്ളിയാഴ്ച വിളിക്ക് ഉത്തരം ചെയ്തോളൂ എന്നാ ഖുർആൻ പറഞ്ഞു. അപ്പൊ വല്ലാത്ത ദിവസം വിളിച്ചാലോ കൊണ്ടാന്നർത്ഥം. എല്ലാ ദിവസവും വിളിച്ചാൽ പോകണമെങ്കിൽ പിന്നെന്താ വെള്ളിയാഴ്ച വിളിച്ചാൽ പോയിക്കൂടി എന്ന് പറയാനുള്ളത്? എല്ലാ ദിവസവും ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ പോകണമെന്നാണ് ഉദ്ദേശമെങ്കിൽ വെള്ളിയാഴ്ച വിളിച്ചാൽ പോയിക്കോളി എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കലല്ലേ. ഖുർആൻ തെറ്റിദ്ധരിപ്പിക്കാനുള്ളതാ അല്ല. ഖുർആൻ തെറ്റിദ്ധരിപ്പിക്കലേ
ഇല്ലാമു. ഏറ്റവും ഋജുവായ ചൊവ്വായ മാർഗത്തിലേക്ക് നയിക്കുന്ന സാധനമാണ് ഈ ഖുർആൻ.
ഈ ഖുർആനെ
ഇത് ആളെ പഠിപ്പിക്കാനുള്ളതല്ല, ആളെ ശരിക്കും നല്ല മാർഗത്തിലേക്ക് നയിക്കാനുള്ളതാണ്. അലൈക്കൽ കിതാബ് എന്നെ സംബന്ധിച്ച് കുറച്ച് സംസാരിക്കാം.
ഒരസലിന് അലൈക്കൽ കിതാബ് തിരിയാനല്ലിക്കുല്ലി ചെയ്യുന്നു.
എല്ലാ മതപ്രശ്നങ്ങളുടെയും പരിപൂർണ സമ്പൂർണ്ണ വിവരണം ഈ ഖുർആനിലുണ്ട് എന്ന ഖുർആൻ പറഞ്ഞു.
മതപരമായ എല്ലാ പ്രശ്നങ്ങളുടെയും സമ്പൂർണ്ണ വിവരണം ഈ ഖുർആനിലുണ്ട്.
ഹുദം റഹ്മത്തും ബുസറാലിൽ മുസ്ലിമീൻ 16:89 നഹൽ സൂറത്തിലെ 16:89 ആയത്ത്. അത് സന്മാർഗമാണ് ഈ ഖുർആൻ. അത് അനുഗ്രഹമാണ്, നിങ്ങൾക്കൊക്കെ സന്തോഷ വാർത്തയുള്ളതാണ്, മുസ്ലിമികൾക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ മുസ്ലിം ഈ ഖുർആനിലുള്ളതനുസരിച്ച് ചെയ്യുന്നവരാണ്. ഹിന്ദു ആരും വേണ്ടി കേട്ടോ, ഹിന്ദു ആരും വേണ്ടില്ല. ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ അത് ചെയ്യുന്നതോടുകൂടി മുസ്ലിം എന്നുള്ളത് സമ്മതിച്ചില്ലെങ്കിലും മുസ്ലിം എന്നുള്ള യാഥാർത്ഥ്യം അവിടെ വന്നു കഴിഞ്ഞു. ഇന്ന ഹാദ ഖുർആൻ യഹ്ദിലില്ലത്തി ഹിയാക്കും എന്ന് പറഞ്ഞകത്ത് 17:9 ഇത്തബിയമാ ഊഹയയിലേക്ക് മിറബിക്ക, നിന്റെ നാഥങ്ങൾ നിന്ന് നിനക്ക് അവതരിച്ചു കിട്ടിയ സന്ദേശമായ ഖുർആൻ അവതരിച്ചു കിട്ടിയ ദൗത്യം അത് നീ പിൻപറ്റണമെന്നോ. വീണ്ടും തന്നെ പറഞ്ഞു ആസാബ് 33:2 ഇത്തബിയുമാക്കും റബ്ബിക്കും. അതേ വാക്കിനെ നമ്മളോടും പറയണത് നബിയോട് പറഞ്ഞു നിന്നിലേക്ക് അവതരിച്ച ഖുർആൻ പിൻപറ്റി നടന്നോ. നമ്മളോടും പറയുന്നു ഇത്തബിയുമാക്കും റബ്ബിക്കും, നിങ്ങളുടെ നാഥങ്ങളിൽ നിന്ന് നിങ്ങളേക്ക് അവതരിപ്പിക്കപ്പെട്ട ആ ഖുർആൻ നിങ്ങൾ പിൻപറ്റി നടന്നോ. അസലമാലേക്കും റബ്ബിക്കും, നിങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഏറ്റവും നല്ല ഉത്തമ ഗ്രന്ഥമായ ഖുർആൻ പറ്റി നടന്നോന്ന് രണ്ടോട്ടം നമ്മളോടും പറഞ്ഞു, രണ്ടോട്ടം നബിയോടും പറഞ്ഞു അതേ ഭാഷയിൽ. കിതാബുൻ അൻസൽനാഹു മുബാറക്കും ഫത്തബിഊഹു. ഈ ഖുർആൻ കിതാബുൻ അൻസൽനാഹു നമ്മൾ ഇറക്കിയിട്ടുള്ള ഒരു അനുഗ്രഹീത ഗ്രന്ഥമാണത്, ഫത്തബിഊഹു. അതുകൊണ്ട് ഈ ഖുർആൻ നിങ്ങൾ പിൻപറ്റി നടന്നോളൂ. ഹദീസല്ല, ബുഖാരിയല്ല, മുസ്ലിമല്ല, ഈ ഖുർആൻ നിങ്ങൾ പിൻപറ്റി നടന്നോളൂ. വത്തഖൂ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ അതിൽ പറഞ്ഞ നിയമങ്ങളെ സൂക്ഷിച്ചോളൂ, നിങ്ങൾക്ക് കരുണ സിദ്ധിക്കണമെങ്കിൽ കരുണ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫഖുൽ ആമന്തു ബിമാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചതിൽ മാത്രമാണ് വിശ്വസിച്ചാൽ മതി, വിശ്വസിച്ചാൽ മതി. ബുഖാരി മുസ്ലിം ഉണ്ടാക്കിയാലൊന്നും വിശ്വസിക്കണ്ട. മീൻ കിതാബ്, ഫഖുൽ ആമന്തു ബിമാ അൻസലല്ലാഹ് മീൻ കിതാബ്, കിതാബായിട്ട് അള്ളാഹു ഇറക്കി തന്നതിൽ വിശ്വസിക്കൂ എന്ന് നീ പറയും. നമ്മളോടൊക്കെ ഫഖുൽ ആമന്തു നബിയോട് പറയാൻ പറഞ്ഞ അള്ളാഹു പറഞ്ഞ ഫഖുൽ ആമന്തു ബിമാ അൻസലല്ലാഹ് മീൻ കിതാബ്, അള്ളാഹു ഇറക്കിയ ഖുർആനിൽ കിതാബിൽ ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞു. അള്ളാഹു ഇറക്കിയ ഹദീസിൽ വിശ്വസിക്കണ്ട, കാരണം ഹദീസ് ഇറക്കിയിട്ടില്ല തന്നെ. ഹദീസ് എന്ന് പറഞ്ഞാൽ ഇറക്കിയിട്ടില്ല, അള്ളാഹു ഇറക്കിയത് ഖുർആനാണ്, അതിൽ വിശ്വസിക്ക. ഹദീസ് ഇറക്കിയിട്ടില്ല, ഹദീസിൽ വിശ്വസിക്കും വേണ്ട. പിന്നെ നബി വർത്താനം പറയില്ല, വർത്താനം പറയുന്നുണ്ട്. എന്ത് നോക്കിയിട്ട് പറയാ? ഖുർആൻ നോക്കിയിട്ട്. ഖുർആൻ നോക്കിയിട്ട് നബിക്ക് മതപരമായ കാര്യം പറയാൻ പാടുള്ളൂ. നിങ്ങൾ വല്ല വിഷയത്തിലും ഭിന്നാഭിപ്രായം വന്നാൽ ഫഹക്കുമുഹു ഇലല്ല, അതിന്റെ വിധി കണ്ടെത്തേണ്ടത് അള്ളാഹുവിൽ നിന്നാണ്. ഒരു വിഷയത്തിൽ തർക്കം വന്നാൽ അതിന്റെ വിധി കണ്ടെത്തേണ്ടത് എവിടെ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ് അതിന്റെ വിധി കണ്ടെത്തേണ്ടത്. ഏ അപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന് സൂറത്തുൻ നിസായിൽ പറഞ്ഞിട്ടുണ്ടല്ലോ 4-ാം അധ്യായം, അവിടെ പറഞ്ഞ എന്താ? അവിടെ വിധി കണ്ടെത്താനല്ല പറഞ്ഞത്. നിങ്ങൾ തർക്കം വന്നാൽ അത്യാവശ്യം
അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അടങ്ങിയ സൂക്തങ്ങൾ, അള്ളാഹുവിന്റെ വചനങ്ങൾ അള്ളാഹു തന്നെ വ്യക്തമാക്കി തന്നു എന്ന് 20-ൽ പരം സ്ഥലത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. 20-ൽ പരം സ്ഥലത്ത് കദാലിക്കുന്നു ഫസ്ലുൽ ആയാത്തി. അതേപോലെ തന്നെ അള്ളാഹു ഇത് വേറിരിച്ച് അതിലുള്ള സത്യങ്ങളൊക്കെ വേർവിരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടെന്നുള്ളത് 20-ഓളം സ്ഥലത്ത് അതും പറഞ്ഞിട്ടുണ്ട്. ഈ ഖുർആൻ നമ്മൾ തിരിച്ചും മറിച്ചും വിരിച്ചു തന്നിരിക്കുന്നു എന്ന് 10-ഓളം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. തസ്രീഫ്, തഫ്സീർ, ഇത് മുഴുവൻ ഞാൻ നടത്തിയിട്ടുണ്ടെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. പത്തും ഇരുപതും സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. നബി ഇത് തഫ്സീൽ ചെയ്തു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്ന് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞു. ഈ ഖുർആൻ നബി നിങ്ങൾക്ക് ഇതാ തഫ്സീർ ചെയ്തു തന്നെന്നുള്ള പറഞ്ഞു, പറഞ്ഞില്ല. അള്ളാഹ് തഫ്സീർ ചെയ്തു തന്നെന്ന് പറഞ്ഞു. നബി ഖുർആൻ നിങ്ങൾക്ക് തിരിച്ചും മറിച്ചും വിവരിച്ചു തരുന്നുണ്ടെന്ന് പറഞ്ഞു, പറഞ്ഞില്ല. നബി നിങ്ങൾക്ക് തഫ്സീൽ ചെയ്തു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. ഒരു സ്ഥലത്ത് പറഞ്ഞു, നിന്നിലേക്ക് അവതരിപ്പിച്ചത് നീ തബീയീൻ ചെയ്തു കൊടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. ഒരൊറ്റ സ്ഥലം, ഒന്നല്ലാണ്ട് സ്ഥലത്ത് പറഞ്ഞു. എന്താ പറഞ്ഞത്? മനുഷ്യർക്ക് ഈ മനുഷ്യലോകത്തിന് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത, അവരിലേക്ക് അവതരിപ്പിച്ചു കൊടുത്ത ആ ഒരു നിയമസംഹിത, അത് നീ ആ ഒരു ഗ്രന്ഥം, അത് നീ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിന്നിലേക്ക് ഞാനൊരു കിതാബ് ഇറക്കി. എന്തിന്? അത് ഈ മനുഷ്യർക്കുള്ളതാ, അത് അവർക്ക് വെളിവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നൊരു വാക്ക് പറഞ്ഞു. അത് തെബീനൊക്കെ ഞാൻ ചെയ്തിരിക്കുന്നു, തിബിയാനും ഞാൻ ചെയ്തിരിക്കുന്നു, തഫ്സീലും ഞാൻ ചെയ്തിരിക്കുന്നു, തഫ്സീഫും ഞാൻ ചെയ്തിരിക്കുന്നു, തഫ്സീറും എന്റെ വക നടന്നിരിക്കുന്നു എന്നുള്ള പറഞ്ഞാൽ അതിൽ അള്ളാഹിന്റെ വക തഫ്സീറുമില്ല, അള്ളാഹിന്റെ വക തഫ്സീലുമില്ല, അള്ളാഹിന്റെ വക തസ്രീഫുമില്ല, ഒന്നുമില്ല. പിന്നെ എന്താ ഉള്ളത്? നബി തഫ്സീലാക്കണം, നബി തഫ്സീറാക്കണം എന്നെങ്കിലേ തിരിയുള്ളൂ എന്നപ്പോ അവിടെ പറഞ്ഞത്. അത് വേണം. എന്നിട്ട് തിരിഞ്ഞാണ്ടാ മൂന്ന് നേരം നിക്കരിക്കണം എന്ന് പറഞ്ഞു, നബി പറഞ്ഞു അഞ്ചേരം നിക്കരിക്കണം എന്ന് പറഞ്ഞു. എവിടെ പറഞ്ഞു? ആര് പറഞ്ഞു മൂന്ന് നേരം നല്ലതാ നിക്കരിക്കണം എന്ന് പറഞ്ഞപ്പോ നബി അഞ്ചു നേരം നിക്കരിക്കണമെന്ന് എവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ബുഹാരി എടുത്തു നോക്കുക. ബുഹാരി എടുത്തു നോക്കുമ്പോ ആദ്യം അബൂഹുറൈറയെ പറയണമുള്ള ആള്, അബൂഹുറൈറ ആദ്യകാലത്ത് പറഞ്ഞ് മൂന്ന് നേരം നിക്കരിച്ചാൽ മതി, അതിലപ്പുറം നിക്കരിച്ചാൽ അപകടത്തിലാണെന്ന് നബി പറഞ്ഞിട്ടുണ്ട് എന്ന് ബുഹാരില്ലതാ. ബുഹാരില്ലതാ കിതാബുലിന്റെ അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കണേ, മൂന്ന് നേരത്തിൽ അപ്പുറം ചെയ്താൽ അപകടമാണ്, പ്രായോഗികാവൂലെന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അബൂഹുറൈറ അതും പറഞ്ഞിട്ടുണ്ടോ? ഓ പറഞ്ഞിട്ടുണ്ട്. അബൂഹുറൈറ ആദ്യകാലത്ത് കുറച്ചൊക്കെ നേര് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നുണ അറച്ചു തുടങ്ങിയത്. ഇതിനാ അബൂഹുറൈറ നുണ പറയണത്? അബൂഹുറൈറ പറഞ്ഞതിൽ എന്താ നുണ ഉള്ളത് എന്നൊക്കെ നമുക്ക് നോക്കണം, നോക്കേണ്ടതാണ്. അബൂഹുറൈറിനെ പറ്റി നമ്മൾ കുറെ പഠിച്ചു, ഇനിയും പഠിച്ചുകൊണ്ടിരിക്കാം. അത് പഠിക്കാൻ വേറെ കിതാബൊന്നും വേണ്ട. അബൂഹുറൈറന്റെ സ്വന്തം അനുയായികൾ എഴുതിണ്ടാക്കിയ കിതാബ് വേണം, വേറെ ആരും എഴുതിയാക്കൾ എഴുതിണ്ടാക്കിയ കിതാബ് വേണം. അബൂഹുറൈറയുടെ അനുയായികൾ എഴുതിണ്ടാക്കിയ കിതാബ് എടുത്താൽ തന്നെ അബൂഹുറൈറ ആരാണെന്ന് മനസ്സിലാവും. അബൂഹുറൈറക്ക് നബിയിൽ വിശ്വാസമില്ല, നബിന്റെ പേര് ഷഹാദത്ത് അടച്ചിട്ടില്ല. മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നമ്മളൊക്കെ ഷഹാദത്തില്ലല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് നമ്മളൊക്കെ ഷഹാദത്തില്ലാറുണ്ട്. അബൂഹുറൈറ ഇല്ലോ ചെല്ലൂല. ഇവിടെ ബുഹാരി മുസ്ലിം എടുത്തു നോക്കൂ, ഇസ്ലാംകാരി എണ്ണ അടുത്ത് പോലും ആണ് മുഹമ്മദ് റസൂലുള്ളാഹ് എഴുതിയിട്ടില്ല. ഇസ്ലാംകാരി എണ്ണിയപ്പോൾ പോലും ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ് സാധാരണ ബുഹാരിയിൽ തന്നെ ഇബ്നു ഉമർ പറഞ്ഞത്, മറ്റുള്ളവർ പറഞ്ഞു ഒക്കെ എഴുതി വെക്കല്. അബൂഹുറൈറ ഇസ്ലാംകാരം മഞ്ഞെണ്ണ എണ്ണി എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചാൽ തന്നറിയോ, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം എഴുതി, മുഹമ്മദ് റസൂലുള്ളാഹ് എഴുതിയില്ല. അന്താഹു ലാ തുശ്രിക ബിഹി എന്ന് പറഞ്ഞിട്ട് തുഖീമ സ്വലാത്ത, അള്ളാഹുവിനെ വിശ്വസിക്കുക, അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ തുഖീമ സ്വലാത്ത എന്നാ പിന്നെ അബൂഹുറൈറ പറയണത് ബുഹാരിയിലെ മുസ്ലിമിലും അതാ. ഓത്തശ്ശദ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയണില്ല. എല്ലാവരും സ്വർഗത്തിൽ കിടക്കും, എല്ലാവർക്കും ഷഫാഅത്ത് കിട്ടും. ആർക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയവർക്കൊക്കെ ഷഫാഅത്ത് ഉണ്ടെന്ന് നമുക്ക് പ്രഖ്യാപിച്ചു ബുഹാരി മുസ്ലിം. അതാ അപ്പൊ മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞു, അസദുൻ നാസ് ബി ഷഫാഅത്തി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ ഷഫാഅത്തിന് ഏറ്റവും അർഹരായ ആൾക്കാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണെന്ന് അബൂഹുറൈറ പറഞ്ഞത്. എന്താ മൂപ്പർ അങ്ങനെ പറയാൻ കാരണം? മുഹമ്മദ് റസൂലുള്ളാഹ് എന്താ പറയുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹ് കൂടി പറഞ്ഞവർക്ക് ഷഫാഅത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ജൂതനും സ്വർഗത്തിൽ കിടക്കൂല എന്ന് വരും. അപ്പൊ അതുകൊണ്ട് മൂപ്പർ മുഹമ്മദ് റസൂലുള്ളാഹ് കട്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവർക്കൊക്കെ സ്വർഗ്ഗമുണ്ട് സഫാഅത്ത് പ്രകാരം എന്ന് പ്രഖ്യാപിച്ചു. മുഹമ്മദ് റസൂലുള്ളാഹ് അവിടെ കട്ടു. അബൂഹുറൈറ കട്ടാള് സഫാഅത്ത് ചൊല്ലിയപ്പോൾ അബൂഹുറൈറ മുഹമ്മദ് റസൂലുള്ളാഹ് കട്ടു. ബുഹാരിയിലെ മുസ്ലിമിൽ അതാ യുദ്ധം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്, ശരിയാണ് യുദ്ധം ചെയ്യാൻ ഹദീസ് ഉണ്ടായിരുന്നു, യുദ്ധം എപ്പോഴാ യുദ്ധം എന്നറിയാം, ഇങ്ങോട്ട് യുദ്ധം ചെയ്തവരെ അങ്ങോട്ട് യുദ്ധം ചെയ്യാനുള്ള അനുവാദം ഖുർആനിൽ. ഉദിനലില്ലദീന യുഖാതലൂന ബി അന്നഹും ളിമു, ഇങ്ങോട്ട് മറുതി യുദ്ധം ചെയ്യപ്പെടുന്ന ആൾക്കാരോട് പ്രതിരോധ യുദ്ധം ചെയ്യാനുള്ള അനുവാദം അള്ളാഹു തന്നിട്ടുണ്ട്. പ്രതിരോധ യുദ്ധം ആദ്യം പോയിട്ട് ആക്രമിക്കാൻ പാടില്ല, പ്രതിരോധ യുദ്ധം ചെയ്യാം. യുദ്ധം ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് തിരിച്ചടിക്കാം എന്നല്ലാതെ ആദ്യം പോയിട്ട് യുദ്ധം ചെയ്യാൻ പാടില്ല. പിന്നെ മക്കാ മുശ്രിക്കുകളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം, അത് വെച്ചിട്ടാണ് പണ്ട് ഹൈക്കോർട്ട് കൽക്കത്ത ഹൈക്കോർട്ടിൽ കേസ് കൊടുത്ത് ഖുർആൻ നിരോധിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കണ്ടേ? ഖുർആൻ എന്താ പറഞ്ഞെന്ന് അറിയോ? മക്കാ മുശ്രിക്കുകൾ കരാർ ലംഘിച്ചു, നബിനെയും അനുയായികളും വേട്ടയാടാൻ വേണ്ടി പിന്നാലെ ഓടിച്ചു, അവിടുന്ന് നാട് കടത്തി
നാടും വീടും വിട്ട് ഓടേണ്ടി വന്നു. അങ്ങനെ പിന്നീട് കരാറുണ്ടാക്കി, കരാറും ലംഘിച്ചു. നബിനെ ഒറ്റക്ക് നിന്നിട്ട് നമസ്കരിക്കാൻ പോലും സമ്മതിച്ചില്ല. അങ്ങനത്തെ മക്കാ മുശ്രിക്കുകൾ കരാർ ലംഘിച്ചതിന്റെ പേരിൽ, കുടുംബം ബന്ധം നോക്കാതെ മർദ്ദിച്ചതിന്റെ പേരിൽ, അക്രമം ചെയ്തതിന്റെ പേരിൽ അവരെ കണ്ടയിടത്ത് വെച്ച് കൊല്ലണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ശരി, സൂറത്ത് തൗബയിൽ കണ്ടയിടത്ത് വെച്ച് കൊല്ലണം. എന്താ കാരണം? നബിനെ ഈ കൂട്ടുകാരി അവിടുന്ന് ഓടിച്ചു, ആക്രമിച്ചു ഓടിച്ചു. നാട് വിട്ടു പോയ അവരെ പോയിട്ട് കൊല്ലാൻ വേണ്ടി പിന്നെയും അങ്ങോട്ട് ഓടിച്ചെന്നു. ഒറ്റക്ക് നിന്ന് നിസ്കരിക്കാൻ പോലും സമ്മതിച്ചില്ല. അത്തരത്തിൽ കഷ്ടപ്പെടുത്തി, മർദ്ദിച്ചു, കയ്യിൽ കിട്ടിയവരെ മുഴുവൻ കൊന്നു. അങ്ങനത്തെ മക്കാ മുശ്രിക്കുകളെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിസ്കരിക്കുന്നവരെ വെട്ടി കൊല്ലണം. നിസ്കരിച്ചില്ലെങ്കിൽ കൊല്ലാൻ പറഞ്ഞൊരു കൂട്ടുണ്ട്, അതേതെന്നറിയോ? അത് ഖുർആനിൽ കാണൂ. ആ മക്കാ മുശ്രിക്കൾ, ഈ കരാർ ലംഘിച്ച ആ പാപികൾ, ആ കുറ്റവാളികൾ, നിങ്ങളെ മർദ്ദിച്ചവർ, നിങ്ങളെ ആട്ടിയോടിച്ചവർ, അങ്ങനത്തെ അന്നത്തെ മക്കാ മുശ്രിക്കുകൾ, അവരെ കണ്ടാളത്ത് വെച്ച് കൊല്ലണം. അവർ നിസ്കരിക്കണുണ്ടോ ഇല്ലെന്ന് അന്വേഷിക്കണം. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പോയി വെട്ടിക്കൊല്ലണം എന്ന് ഖുർആനിലുണ്ട്, സൂറത്ത് തൗബയിലുണ്ട്, ഒമ്പതാം സൂക്തം 9-9. എന്താ കാരണം? അവരിങ്ങോട്ട് ചെയ്ത അക്രമത്തിന്റെ പ്രതികാരം വീട്ടിയതാ. വിട്ടും ഇങ്ങോട്ട് ചെയ്ത അക്രമത്തിന് പ്രതികാരം വീട്ടാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അക്രമമായിട്ട് അങ്ങോട്ട് ആരംഭിക്കാൻ പാടില്ല. എന്നാൽ ഈ മക്കാ മുശ്രിക്കുകളെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കൊല്ലണം എന്നുള്ളതല്ലാതെ ലോകത്ത് ഒരൊറ്റ മനുഷ്യനെയും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കാൻ പോലും പാടില്ല. ഖുർആന്റെ നിയമം മതത്തിൽ ബലാത്കാരം പാടില്ല. മക്കാ മുശ്രിക്കുകൾ തെറ്റ് ചെയ്തതിന്റെ പേരിൽ ആ തെറ്റിന്റെ പ്രതിഫലമാണ് കൊടുത്തത്. ഏതായാലും അതൊക്കെ കഴിഞ്ഞു, മക്കാ മുശ്രിക്കുകളും പോയി. അങ്ങനെ കൊല്ലം 1300 കഴിഞ്ഞതിനു ശേഷം ഇപ്പോ
അന്ത്യഘട്ടത്തിൽ ഹജ്ജത്തുൽ വദാഇൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ പ്രഖ്യാപനം ഇറങ്ങിയെന്ന് ലോകത്തുള്ളവരൊക്കെ സമ്മതിച്ചതുമാണ്. ഇതിലൊരു പുരോഹിതനും തക്കൂല്ല. പക്ഷേ അന്ന് പൂർണ്ണമായ ആ ഇസ്ലാം ദീൻ ഹജ്ജത്തുൽ വദാഇൽ വെച്ചിട്ട് പരിപൂർണമാക്കി തന്ന അന്നത്തെ ദീൻ, അന്നത്തെ ആ ദീനിന്റെ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ലോകത്തൊരാൾക്കും പറയാൻ കഴിയില്ല. അന്ന് രണ്ടാമത്തൊരു ഗ്രന്ഥം ഇസ്ലാമിലുണ്ടായിരുന്നു എന്നാർക്കും പറയാൻ കഴിയില്ല. സാധ്യല്ല. പറഞ്ഞാൽ അത് പച്ചമുണ. ഖുർആൻ ഏക ഗ്രന്ഥം മാത്രമാണെന്നുള്ളത്. അതിനെ പറ്റി അള്ളാഹു പറഞ്ഞ ഒന്ന് രണ്ട് പ്രസ്താവന വേറെയും നിങ്ങളെ കേൾപ്പിക്കാം. ഈ ഖുർആൻ നിനക്ക് നാം അവതരിപ്പിച്ചു തന്നത് മതപരമായ എല്ലാ പ്രശ്നങ്ങളുടെയും പരിപൂർണ സമ്പൂർണ വിവരണമായിട്ടാണ് ഈ ഖുർആൻ നിനക്ക് അവതരിപ്പിച്ച തന്നിട്ടുള്ളത്. മുസ്ലിമീങ്ങൾക്കൊക്കെ സന്തോഷ വാർത്തയായിട്ടുള്ള സാധനമാണ് ഖുർആൻ. അതിൽ എവിടെ നോക്കിയിരുന്നാലും നമുക്ക് സന്തോഷം കിട്ടുള്ളൂ. ഖുർആനിൽ ഏതൊരാശയം മനസ്സിലാക്കിയിരുന്നാലും നമുക്ക് സന്തോഷം വന്നു. ഓ, അള്ളാഹു പറഞ്ഞതാണല്ലോ ഇക്കാര്യം. ഒരാദർശം പറഞ്ഞാൽ നമുക്ക് സന്തോഷമായി. അള്ളാഹു പറഞ്ഞ ഖുർആനിൽ വിവരിച്ചൊരു ആദർശം, അതവിടെ ഉറപ്പിച്ചു വെച്ചാൽ ഇന്ന ലോകത്ത് ഒരാളെ ഒരു പിശാചിനി, ഒരു പുരോഹിതനി ആരെയും ഭയപ്പെടണം. ഇത്തരത്തിൽ സന്മാർഗം, സന്തോഷം, കാരുണ്യം ഇതെല്ലാം നിറഞ്ഞ ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. അതിൽ എല്ലാ പ്രശ്നങ്ങളുടെയും സമ്പൂർണ്ണ വിവരണം അതിലുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് അവിടുത്തെ ചർച്ച, ആരുടെ നമ്മളുടേതല്ല, പുരോഹിത ലോകത്തിന്റെ ചർച്ച. ഇങ്ങനൊക്കെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നാണ് പുരോഹിതന്മാരിൽ ഭൂരിഭാഗം സംശയിക്കുന്നത്. സംശയിക്കല്ല, അവർ പ്രഖ്യാപിക്കാം. അവരെന്താ പറയുന്നറിയോ? ഖുർആനുകൊണ്ട് എല്ലാറ്റിന്റെയും കാര്യങ്ങൾ മനസ്സിലാവില്ല. ഇസ്ലാം കാര്യത്തിന്റെ എണ്ണം പോലും ഖുർആൻ കൊണ്ട് മനസ്സിലാവില്ല. നമസ്കാരമാണ് ഇസ്ലാമിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മപദ്ധതി. അത് എന്താണെന്നുള്ളതിന്റെ ഒരു കാൽഭാഗം പോലും ഖുർആനിലില്ല. പിന്നെന്താ പള്ള ഈ പറഞ്ഞത്? അലൈക്കൽ കിതാബ തിബിയാനല്ലി കുല്ലിശൈ എന്ന് പറഞ്ഞാൽ ഗൾഫിൽ പോയവർക്കൊക്കെ അറിയാം ഈ അറബി പദമാണ്. പുല്ലിശൈ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ലോകത്തൊന്നും ഇനി പേര് ബാക്കി ഉണ്ടാവാൻ പാടില്ല. കാട്ടറബി പറഞ്ഞാലും പുല്ലിശൈയിൽ ഒതുങ്ങാത്തൊന്നുമില്ല. അള്ള പറഞ്ഞാലും പുല്ലിശൈയിൽ തുടങ്ങാത്തൊന്നുമില്ല. നബി പറഞ്ഞാലും അതിലടങ്ങാത്തൊന്നുമില്ല. ഒരൊറ്റ ഒന്ന് പുറത്തു പോകാൻ പാടില്ല. ഇനി വേറെ ഭാഷയിൽ കേൾക്കണോ? മാ ഫർറത്തന ഫിൽ കിതാബി മിൻ ശൈ, ഈ ഖുർആനിൽ ഒരൊറ്റ വിഷയം ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല എന്ന് ആരാത് പറയണത്? ബഡായി പറയുന്ന ആളല്ല, അള്ളാഹുവാ പറയുന്നത്. ഈ ഖുർആനിൽ ഒരൊറ്റ വിഷയം ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല എന്ന് ആ ശൈലിയിലും പറഞ്ഞു. വലക്കത് സർവഫനാഫിൽ ഖുർആനി, ഈ ഖുർആനിൽ മറിച്ചും തിരിച്ചും നമ്മൾ പറയുന്നു. അള്ളാഹുവിന്റെ ഭാഷയാണ് ഖുർആനിൽ മറിച്ചും തിരിച്ചും പറയുന്നു. പക്ഷെ ആശയം മാറൂല, വൈരുദ്ധ്യം കാണാൻ പാടില്ല. അവർ ഖുർആൻ ചിന്തിക്കുന്നില്ലേ, എത്ര മറിച്ചും തിരിച്ചും പറഞ്ഞിരുന്നാലും അള്ളാഹുവിൽ നിന്നിറങ്ങിയ ആ ഖുർആൻ 23 കൊല്ലക്കാലത്തിനിടയിൽ പ്രതിപാദിച്ച വിഷയങ്ങൾക്കിടയിൽ ഒരൊറ്റ വൈരുദ്ധ്യം കാണാൻ സാധ്യമല്ല. 23 കൊല്ലക്കാലം കൊണ്ട് ഏതൊരു മഹാപണ്ഡിതൻ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ടെങ്കിലും വൈരുദ്ധ്യമില്ലാത്ത ഒരൊറ്റ ഗ്രന്ഥം ഈ ലോകത്ത് കാണാൻ സാധ്യമല്ല. 23 കൊല്ലക്കാലം കൊണ്ട് വലിയൊരു ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ വലിയൊരു ലോക പണ്ഡിതൻ ഒരു ഗ്രന്ഥം എഴുതി തുടങ്ങി 23-ാമത്തെ കൊല്ലാണത് അവസാനിക്കുന്നതെങ്കിൽ അതിൽ വൈരുദ്ധ്യമില്ലാത്ത ഒരൊറ്റ ഗ്രന്ഥം ഈ ലോകത്ത് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. കാരണം വിജ്ഞാനം കൂടുന്തോറും വിഷയം മാറ്റേണ്ടി വരും. വിജ്ഞാനം കൂടുന്തോറും, ശാസ്ത്രം കൂടുതൽ പഠിക്കുന്നതോറും, ഗവേഷണം കൂടുതൽ നടത്തുന്നതോറും ആദ്യത്തെ അഭിപ്രായം മാറ്റേണ്ടി വരും. ഏത് മഹാപണ്ഡിതനായിരുന്നാലും ശരി, അള്ളാഹുവിന്റെ വിജ്ഞാനം വർദ്ധിക്കലില്ല, കുറയലുമില്ല. അതുകൊണ്ട് അള്ളാഹു 23 കൊല്ലം മുമ്പ് ആദ്യം പറഞ്ഞ ആയത്തും അവസാനം പറഞ്ഞ ആയത്തും തമ്മിൽ വൈരുദ്ധ്യം വരാൻ പാടില്ല. ഇതാണ് ഖുർആന്റെ അമാനുഷികത. അപ്പൊ അള്ളാഹു ഖുർആനിൽ മറിച്ചും തിരിച്ചും പറയുന്നു, ഒരു വിഷയവും ഇതിൽ നിന്ന് വിട്ടുകളഞ്ഞിട്ടില്ല. അത് പൂർത്തിയാക്കി തന്നു. എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരത്തിനുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞത് 100% സത്യമാണെന്ന് നമ്മളെല്ലാവരും പ്രഖ്യാപിക്കും. 100% സത്യമാണ് അള്ളാഹു പ്രഖ്യാപിച്ചത്. വഴിയും കുറക്കണം. അപ്പൊ എല്ലാ പ്രശ്നങ്ങളുടെയും പരിപൂർണ വിവരണം ഖുർആനിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിസ്കാരമാണ് ആകെ മുസ്ലിം ഇങ്ങളുടെ സ്വത്ത് ഭാഗ നിസ്കാര. മുസ്ലിം ലോകത്ത് ധാരാളം സമുദായങ്ങൾ, ധാരാളം മതങ്ങൾ, പക്ഷെ ഇത്രയധികം ഒരു അനുഷ്ഠാന കർമ്മം ഗാംഭീര്യത്തോടുകൂടി നിലനിർത്തി പോരുന്ന ഒരു സമുദായം ലോകത്ത് വേറെ ഇല്ല. നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാടതാണ്. ഇത്രയും വലിയൊരു ആരാധനാ കർമ്മം, മഹത്തായത്, പുണ്യമേറിയത്, അതിനേക്കാൾ മുങ്ങിയത് വേറൊന്നില്ല എന്ന് ലോകത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് 90 കോടി ജനങ്ങളും, 100 കോടിയിൽ 10 കോടി ഞാൻ ഒഴിവാക്കിയിട്ടോ, 90 കോടി ജനങ്ങളും ലോകത്തിലെ ആരാധനാകർമ്മങ്ങളിൽ വെച്ച് അല്ലെങ്കിൽ ഇസ്ലാമിലെ ആരാധനാകർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ പുണ്യകർമ്മം നമസ്കാരമാണെന്ന് വിശ്വസിക്കുന്നവരാണ് 100 കോടിയിൽ 90 കോടി. അങ്ങനത്തെ നമസ്കാരത്തിന്റെ കാര്യം അള്ളാഹു കാര്യമായിട്ടൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമല്ലേ? വലിയ പ്രശ്നമാണ്. വലിയ പ്രശ്നം പറഞ്ഞാൽ അത് നമ്മളാരും ആരെയും വിടണ്ട. ഖുർആനിൽ അള്ള എല്ലാ പ്രശ്നങ്ങളുടെയും പരിപൂർണ സമ്പൂർണ വിവരണം പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ പുറമെ നമസ്കാരത്തെ സംബന്ധിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ? ഓർക്കണം, ഇതൊക്കെ നമ്മൾ പ്രത്യേകം പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്. ഖുർആനാണ് ഈ പറയുന്നത്, പറയുന്ന ആളെ നിങ്ങൾ നോക്കണ്ട. ആര് പറഞ്ഞിരുന്നാലും ഖുർആനിലുള്ള വിഷയം പറയുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ആൾക്ക് പ്രായമുണ്ടോ, കൂടുതൽ വേപക്തിയുണ്ടോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊന്നും നോക്കണ്ട. പക്ഷെ അപകടമൊന്നുമില്ല, പലരും പലതും പറയും. ഏതായാലും കിട്ടിയിട്ട് ഒരു കാര്യം കിട്ടിയില്ല എന്നാരും വിലയിരുത്തരുത് കേട്ടോ. വമ്പിച്ച ഫലം കിട്ടിയിട്ടുണ്ട്. നെതുവത്ത് സെക്രട്ടറി, പ്രസിഡന്റ്, ജാമിയ പ്രിൻസിപ്പാൾ എന്തൊക്കെ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു സെമിനാർ നടത്താൻ കഴിയുന്നോ കഴിയില്ലെന്നോ ഒക്കെ ഇവിടെ നോട്ടീസായിട്ട് വരാൻ പോകണം. അത് കമ്മിറ്റി ഇറക്കിയിട്ടില്ലെങ്കിൽ കമ്മിറ്റി ചേർക്കാൻ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ചുറ്റുപാടുള്ളവരാണ്. പക്ഷെ ഞാനിപ്പോ ഏതാനും നോട്ടീസ് അടിക്കാനും ഇവരുടെ കള്ളത്തരം പ്രചരിപ്പിക്കാനും വേണ്ടി നടക്കുന്ന ഒരാളാണ് ഞാൻ. അടി അടിക്കാർക്ക് അത് കമ്മിറ്റിക്കാര് അടിക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അടി കഴിക്കാൻ പറ്റുമോ? ഇത്തരത്തിലുള്ള ഈ സമുദായത്തിട്ട് വട്ടം കിടക്കാൻ തുടങ്ങിയിട്ട് 5, 10 കൊല്ലല്ല, 100, 200 കൊല്ലല്ല, 1350 വർഷം ഈ സമുദായത്തെ ഈ രൂപത്തിൽ നട്ടം തിരിച്ച് കഷ്ടപ്പാടുണ്ടാക്കിയ കൗമാണ് ആര്? പുരോഹിതന്മാര്. അപ്പൊ അവരുടെ കള്ളത്തരങ്ങൾ അച്ചടിച്ച് പരത്തരാണ് ഇപ്പൊ നമ്മുടെ വലിയൊരു ജിഹാദ് ചെയ്യാർക്ക് നിവൃത്തിയില്ല. അത് അവരോട് ദേഷ്യമുണ്ടായിട്ടല്ല, നമ്മളെ കുടുക്കി തീരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കുടുങ്ങിയിരിക്കുന്നത്. സത്യമാണ്, ഞാൻ വെറുതെ പറയില്ല. എല്ലാ മതക്കാരും ഈ ലോകത്തുണ്ട്, നമ്മളും ഒരു മതക്കാരന്റെ. ഈ മതം വന്നപ്പോ അള്ള പറഞ്ഞെന്താ? ഒമാ ജഅല അലൈക്കും തന്ന അവസരത്തിൽ അള്ളാഹു പറഞ്ഞ പ്രഖ്യാപനം എന്താ? ഒമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹർജ്. ലോകത്ത് പല ജാതി ദീനുണ്ട്, അതൊക്കെ മഹാകഷ്ടപ്പാടും ദുരിതങ്ങളും ഇസറും മകലാരും ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു വിഷമവുമില്ലാത്ത ഒരു മതം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് ഖുർആനിൽ കാണാണ്ട് നമ്മളെ ഇതുപോലെ ഉണ്ടാമണ്ടിയായിട്ട് നടക്കുന്ന ഒരു കൗമിനെ ലോകത്ത് കാണാനില്ല. നിൽക്കാനും വയ്യ, ഒതുക്കാനും വയ്യ, കുളിക്കാനും വയ്യ, സകല സ്ഥലത്തും ഫിത്തിന്. ഇതൊക്കെ കഴിഞ്ഞിട്ട് മര്യാദക്ക് നടക്കാൻ പറ്റുമോ? ചന്തി ഇറുക്കി പിടിച്ച് നടക്കണം, നിൽക്കാൻ പോകും. 1350 കൊല്ലായി പണി തുടങ്ങിയിട്ട്. ഒതുകൊടുത്തിട്ട് മര്യാദക്ക് മനസ്സിലാക്കാൻ പോകാൻ പാടില്ല, ചന്തി ഇറുക്കി പിടിക്കണം. അശ്ലീല പറയുന്നതെന്ന് വിചാരിക്കരുത്. ചന്തി ഇറുക്കി പിടിക്കണം എന്നുള്ള നമ്മുടെ ഈ 100 കോടിയിൽ 90 കോടി ചെയ്യുന്ന പണി 5 നേരം ഒതുകൊടുത്താൽ പിന്നെ എന്താ പണി? അവിടെ ബ്രേക്ക് ഇടണോ? ഇറക്കി പിടിക്കണം. കാരണം കാറ്റ് പോയ അപ്പൊ യുവതൊക്കെ പോയി. കാറ്റ് ഒരു ലേശ കാറ്റായിട്ട് പോയ അത് വരെ കുളിച്ചതും തിരുപ്പിയതൊക്കെ പോയി. ഇനി രണ്ടാമത് പോയിട്ട് കഴുകണം. ഇവിടെ കാറ്റ് പോവാത്തോടത്താ പിന്നെ കഴുകരി. കാറ്റ് പോയിട്ട് കഴുകരട്ടോ, അത് ഒരിക്കലും കഴുകുക. കാറ്റ് അടിയിൽ കൂടെ പോയാൽ കൈയഴുകണം, കാലഴുകണം, കൈയഴുകണം, കാലഴുകണം. പിന്നെ പോയാൽ പിന്നെ വേണം കൈയും കാലും കഴുകാൻ. പോയിടത്ത് കഴുകൂല. അങ്ങനെ 10 വട്ടം കാറ്റ് പോയാലും കയ്യും കാലും കഴുകുള്ളൂ, പോയോടത്ത് കഴുകൂല. ഇങ്ങനത്തെ കഴുതത്തരം ചെയ്യാൻ തുടങ്ങിയിട്ട് 1350 കൊല്ലം, അതായത് അബൂഹുറയ്റയുടെ കാലം മുതൽ ആ പുരോഹിതനാൽ ഈ സമുദായം കെട്ടിപ്പേറേണ്ടി വന്ന ഒരു മഹാ ഇസ്രാണ്. ഇങ്ങനത്തെ ഇടങ്ങളിൽപ്പെട്ട ഒരു കൗമി ലോകത്ത് നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? കണ്ടില്ല. നമ്മളാരും കണ്ടില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നിക്കരിക്കാൻ പോയാലോ, നിക്കരിക്കാൻ തുടങ്ങിയാലോ പിന്നെ വല്ല ഒഴിവുണ്ടോ? പള്ളിയിൽ ഇങ്ങനെ കയറി ഇറങ്ങിയല്ലേ വേറെ ഒരു പണി? വാപ്പിപ്പാപ്പിയൊക്കെ സമ്പാദിച്ചു വെച്ചവരുടെ സ്വത്തുണ്ടെങ്കിൽ അതുകൊണ്ട് വീട്ടിലേത് ഉണ്ടാക്കാൻ ആളുണ്ടെങ്കിൽ ആ ചോറും ചാറും ചായയും പലഹാരമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചോടാ. പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ 1.5 മണിക്കൂർ ഇതാ പണി. പള്ളി പോവുക, ഇറങ്ങി വരിക, തിന്ന പോവുക, ചാടിക്കുക, തിന്ന പോവുക. ഇങ്ങനെ രാത്രി ഇന്ന ഒരു 10-8 മണി 9 മണിയോടുകൂടി യശാസ്കാരം കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കുക. 10 മണിക്ക് അള്ള ആകാശത്ത് ഇറങ്ങി വരും. അപ്പൊ മുതൽക്ക് തഹജ്ജുദ് നിൽക്കാറും വേണം. ബുഖാരി മുസ്ലിമ ഇങ്ങനത്തെ ഒരു ഭൗമി ലോകത്തുണ്ടാവും. കിടന്നുറങ്ങാനും സമ്മതിക്കൂല. പകലോ 5 നേരമായിട്ട് അങ്ങനെ പോയി. 1 മണിക്കും പോകാൻ പറ്റില്ല, ഒരു മീറ്റിംഗും നടത്താൻ പറ്റില്ല, ഒരു പഠിപ്പും പഠിപ്പിക്കാൻ കഴിയില്ല, ഒരു ഗവേഷണത്തിനും കഴിയില്ല. അങ്ങനെ 5 നേരമായിട്ട് പകൽ മുഴുവൻ കഴിഞ്ഞു, രാത്രിയുടെ ആദ്യ ഭാഗം കഴിഞ്ഞു, കിടന്നുറങ്ങുന്ന സമയത്ത് അള്ളാന്റെ വരവും. നേരം വെളുക്കുന്നവരെ നിക്കരിക്കണം എന്നാണ് അബൂഹുറയ്റയുടെ കൽപ്പന. ഇതെവിടെ എഴുതിച്ചു? ബുഖാരിയിലും മുസ്ലിമില്ല, എവിടെയെങ്കിലും അല്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു മതം ലോകത്തുണ്ടോ? ഇല്ല. അപ്പൊ ലോകത്ത് വെച്ച് ഏറ്റവും മുന്തിയ മതമാണ് നിങ്ങൾക്ക് തന്നത്, ലളിതമാണ്, സൗകര്യപ്രദമാണ് എന്നൊക്കെ അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. അല്ല പറഞ്ഞു, പക്ഷേ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ യാതൊരു രക്ഷയില്ല, പിന്നെ അതിന് തന്നെ നടക്കണം. അതുകൊണ്ടാണ് 100 കോടിയിൽ 75 കോടിയും ആ പരിപാടി വേണ്ട എന്ന് തീരുമാനിച്ചത്. തീരുമാനിച്ചിരിക്കണം. അതിപ്പോ ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നും ശരിയാവില്ല. 100 കോടിയിൽ 75 കോടിയും നിസ്കാരം അവിടെ നിൽക്കട്ടെ, അത് ഭേദാവും നടത്താൻ പറ്റിയതല്ല എന്ന് തീരുമാനിച്ചു. 125 പേരാണ് കസ്റ്റി നിസ്കരിക്കുന്നത്. അത് തന്നെ പറഞ്ഞ മാതിരി നിക്കരിക്കാൻ കഴിയും? പറഞ്ഞ മാതിരി നിക്കരിക്കാൻ കഴിയോ? 5 നേരം ബാങ്ക് കൊടുത്താൽ, ബാങ്ക് കേട്ടാൽ പള്ളിയിൽ പോകണം. ബാങ്ക് കേട്ടാതിരിക്കുക, സ്പീക്കർ വെച്ചിട്ടല്ലേ ബാങ്ക് കൊടുക്കുന്നത്. കേട്ടവരൊക്കെ പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ വീട് കൊള്ളിയേക്കുന്ന ബുഹറയറ പറഞ്ഞത്. ബുഹാരിയിലും മുസ്ലിമില്ല, വീട് കൊള്ളി വെച്ചിട്ട് ചാമ്പലാക്കി വിടണം. അപ്പൊ ബാങ്ക് കേട്ടാൽ ഉടനെ പള്ളിയിൽ പോകണം. എത്ര നേരം? 5 നേരം പോകണം. 5 നേരം ബാങ്ക് കേട്ടാൽ എല്ലാവരും പള്ളിയിൽ പോകണം. ഓരോ മഹല്ലത്തുകാർക്കുള്ള നിർബന്ധ നിയമം അതാണ് എന്ന് ബുഹാരി മുസ്ലിമിന്റെ ഹദീസിൽ കൂടി പഠിപ്പിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഈ ലോകത്തുണ്ടോ? ഒരു മഹല്ലുകാരി, ഒരു സംഘടനക്കാരി, ഒരു ഗ്രൂപ്പുകാരും കാണൂല. പുരോഹിത ഗ്രൂപ്പ് ആണിപ്പോ വലിയൊരു കൂട്ടർ നിസ്കാരം കെട്ടിത്തങ്ങി നടക്കുന്ന ആൾക്കാർ. നിസ്കാരത്തിന് കളിയാക്കാന്ന് വിചാരിക്കരുതേ, അവരുടെ നിസ്കാരത്തിനാണ് ഞാൻ കളിയാക്കുന്നത്. അവരുടെ നിസ്കാരം കളിയാക്കേണ്ടതാണ് ഇവിടെ പറഞ്ഞുതരാം. അള്ള പറഞ്ഞ നിസ്കാരമല്ല നിസ്കരിക്കണതേ, നബി പറഞ്ഞതുമല്ല. അപ്പൊ അവരുണ്ടാക്കിയൊരു നിസ്കാര കണക്കനുസരിച്ച് അതിന് കെട്ടിത്തങ്ങി നടക്കുന്ന കൂട്ടരവർ അവര് നിലനിർത്തോ? 5 നേരം അവരെ നിലനിർത്തൂല. അവരെ നിലനിർത്തുന്ന എന്ത് വേണമെന്നോ? ശരിക്ക് പൈസ കൊടുക്കും. പൈസ എണ്ണി 30-ാം ദിവസം പൈസ കൊടുക്കുമോ? എന്നാൽ ഇന്ന് ലോകത്തുള്ള 15 ലക്ഷം പള്ളികളിൽ 15 ലക്ഷം മുക്രിമാര് പാങ്ക് കൊടുക്കും, 15 ലക്ഷം മുസ്ലിയന്മാർ നിക്കരിക്കും ചെയ്യും. 2000 കോടി രൂപ കൊല്ലം എണ്ണി തീർത്താണ്ട് കൊടുക്കണം 15 ലക്ഷം പള്ളിയിലേക്ക്. അത് ചെയ്തിട്ട് ആ പൈസ കൊടുത്തിട്ടില്ലെങ്കിലോ ഒരൊറ്റ കുട്ടി അവരും ഈ 5 നേരം പള്ളിയിൽ വന്ന് നിക്കരിക്കാൻ തയ്യാറില്ല. ഇതാണ് സത്യം. അപ്പോ ഇങ്ങനത്തെ ഇടങ്ങറി പിടിച്ച് അവർക്ക് പോലും ചെയ്യാൻ പറ്റാത്തൊരു പണി നമ്മളോട് ചെയ്യാൻ പറഞ്ഞാൽ കാര്യം കുറച്ച് ഗൌരവമുള്ള കാര്യമില്ലേ? എന്നാൽ അത് 5ഓ 10ഓ ചെയ്യാം. ചെയ്യുന്നത് മുഴുവൻ അള്ളാനെ കളിയാക്കുക, അള്ളാനെ കുതിര കയറുക, നിതിനെ ചീത്ത പറയാ, ഇതൊക്കെ പറഞ്ഞാൽ അന്ന് വിടൂ? അതൊക്കെ പറഞ്ഞാൽ അന്ന് വിടൂ? അത് വിടൂല. അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമസ്കരിക്കുമ്പോൾ അത് അള്ളാഹുവിനോട് ഭക്തിയും ബഹുമാനവും ആദരവുമൊക്കെ കാണിക്കുന്ന ഒരു നമസ്കാരാവണ്ടേ? എന്നെങ്കിലല്ലേ അള്ളാഹിന് പ്രതിഫലം തരുള്ളൂ? ഇത് തുടങ്ങിയാൽ പൊരുത്തക്കട. ആദ്യം തന്നെ അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബിസ്മില്ലാഹി. ബിസ്മില്ലാഹി കൊണ്ട് തുടങ്ങണോ ഒക്കെ അല്ല പറഞ്ഞേൽപ്പിച്ചതാണ്. ഒത്ത് തുടങ്ങാന്ന് പറഞ്ഞാൽ പിന്നെ പറയാനില്ല. എക്റൈ ബിസ്മി ആദ്യത്തെ ആയ തന്നെ അതാ എക്റൈ ബിസ്മി പ്രാർത്ഥിക്ക. നിന്റെ നാഥന്റെ ബിസ്മിയും ചൊല്ലിയിട്ടാണ് ഓദിക്കാളേന്ന് അല്ല തുടക്കത്തിലേ പറഞ്ഞു. ഈ ലോകത്തേക്ക് ഖുർആൻ അവതരിച്ച ആദ്യ ഘട്ടത്തിൽ തന്നെ അല്ല പറഞ്ഞതാ. എന്നാ എക്റൈ ബിസ്മി എന്ന് പറയുമ്പോ ഖുർആൻ ഏറ്റവും വലിയ വായന ഖുർആനല്ലേ, മുന്തിയ വായന. ആ ഖുർആൻ ഓതുമ്പോ പിന്നെ ബിസ്മി വേണമെന്നുള്ളത് പറയാനുണ്ടോ? പറയാനില്ല. ഇനി കാണണോ? കണ്ടോളൂ. 114 പ്രാവശ്യം അള്ളാഹ് പറഞ്ഞു കൊടുത്തു. 114 പ്രാവശ്യം ബിസ്മി ചൊല്ലേണ്ട കോലം ഒരേ സ്വരത്തിൽ ഒരേ അക്ഷരത്തിൽ 114 സ്ഥലത്ത്. 113 സൂറത്തിൽ 114 സ്ഥലത്ത് ബിസ്മി ഉണ്ട്. അപ്പോ അങ്ങനൊക്കെ അള്ളാഹു ഇത്രയും പുണ്യത്തോടുകൂടി ഗൗരവത്തോടുകൂടി പരിഗണനയോടുകൂടി അവതരിപ്പിച്ച ഈ ബിസ്മി നമസ്കരിക്കാൻ നിന്നാൽ ഒരൊറ്റ പള്ളിയിലും അത് ഉറക്കെ ചൊല്ലിപ്പോവരുത്. ഇസ്ലാമിന്റെ മുദ്രാവാക്യമാണ്, ഓരോ മുസ്ലിമിന്റെയും മുദ്രാവാക്യമാണ് ബിസ്മി. അള്ളാഹുവിന്റെ പ്രധാന വിശേഷണം അതിലുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് പ്രഖ്യാപിക്കാനാണ് എല്ലാ പള്ളികളിൽ നിന്നും 15 ലക്ഷം പള്ളികളിൽ നിന്നും 100 കോടി മുസ്ലിങ്ങളിൽ 300 കോടി മുസ്ലിങ്ങളും അത് പ്രഖ്യാപിക്കേണ്ടതാണ്. പിന്നെ എന്താ പറയണമെന്നറിയോ? അബൂ ഹുറൈറയുടെ ആൾക്കാരെന്താ പറയണമെന്നറിയോ? ബിസ്മി ഏതായാലും ഉറക്കച്ചില്ല എന്നുള്ള പരിപാടി നമുക്ക് പറ്റൂല. അത് നിങ്ങളുടേതായ ഒരു സംസ്കാരം, ആരുടെ? ഇസ്ലാമിന്റെ. അത് മാത്രം മദീനത്തെ പള്ളിയിൽ നിന്നോ മക്കത്തെ പള്ളിയിൽ നിന്ന് പോലും ബിസ്മി ഉറക്കെ കേൾക്കും പറയുന്നത് കേൾക്കാൻ പാടില്ല. അഥവാ ചെല്ലുകയാണെങ്കിൽ പതുക്കെ ചെല്ലിക്കോ, ചെല്ലാതിരിക്കാ വേണ്ടത്. കാരണം അവിടെ വേറെ ചെല്ലേണ്ട ചില സ്പീക്കറൊക്കെ പറഞ്ഞു തട്ടിക്കളയാൻ വേണ്ടിട്ട് അബൂ ഹുറൈറ 10 ഹദീസ് ഉണ്ടാക്കി. അല്ല, 10 ഹദീസും കൂടി കൊണ്ട് വന്ന് നോക്കുമ്പോ പിന്നെ ബിസ്മി ചെല്ലാൻ നിവൃത്തി. ഉറക്കം ചെല്ലാൻ വയ്യ, പതുക്കം ചെല്ലാൻ വയ്യ, പതുക്കെ ചെല്ലാനും വയ്യ. ആ ജാതിന് ഹദീസ് ഉണ്ടാക്കിയത് എന്താ പറഞ്ഞറിയോ? ബിസ്മി ചെല്ലലുണ്ടോ ഇല്ല എന്നല്ല അവിടെ പ്രശ്നമാക്കി ഇയാള്. ഇയാളുടെ കാലത്തിൽ മുസ്ലിമികൾ എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരും ഇവരെ കാണാത്ത കാര്യങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരിടയിൽ പറഞ്ഞ് ബിസ്മി ഒന്നും അങ്ങനെ ചെല്ലില്ല, അൽഹംദു മുതൽക്കാ ചെല്ല, അങ്ങനെയാണ് ചെല്ലു. എന്നാ തൗറാത്തിൽ അങ്ങനെയാണ്, തൗറാത്തിൽ ഹംദുള്ള ബിസ്മി. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുതൽക്കാണ് ഫാത്തിഹ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച്. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞാൽ നബി ബിസ്മി ചെല്ലിയിരുന്നല്ലോ. അയ്യേ, അങ്ങനെ ചെല്ലിയതിനു ശേഷം ഒക്കെ ഇല്ലാതാക്കി. ചിലർ പറഞ്ഞിരുന്ന നബി കുറച്ചു നേരം മിണ്ടാതെ നിന്നു, മിണ്ടാതെ തെക്കിയർ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാതെ മിണ്ടാതെ നിന്നതിന്റെ ശേഷമാണ് പിന്നെയാണ് ഫാത്തിഹ പോലെ ആ മിൽ.
ഇല്ലാ.